മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ വന്ദനം അറിയിക്കുന്നു. സാർ, കഴിഞ്ഞ രാത്രി ചിന്തിച്ച ഭാഗത്തെ തുടർന്നുള്ള ഭാഗം നമുക്ക് ഈ രാത്രി ചിന്തിക്കാം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ ആവർത്തിച്ച് ഓർപ്പിക്കുന്ന പോലെ ഏതെങ്കിലും ഭാഗത്തെ കുറിച്ച് എന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടായാൽ തീർച്ചയായിട്ടും ചോദിക്കാനായിട്ട് നിങ്ങൾ ഉത്സാഹിക്കണം. സ്തോത്രം. റോമലേഖനം 1-ാം അധ്യായം അതിന്റെ 10 വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. 11-ാമത്തെ വാക്യം വരെ ചിന്തിച്ചു എന്നാണ് എന്റെ ഓർമ്മ. 11-ാമത്തെ വാക്യത്തിൽ പൗലോസ്ലിഹ അദ്ദേഹം ഏതൊരു ഉദ്ദേശത്തിനു വേണ്ടി അല്ലെ ഏതൊരു ഉദ്ദേശത്തോടുകൂടെ റോം സന്ദർശിക്കാൻ താല്പര്യപ്പെടുന്നു എന്നുള്ളത് വിശദീകരിക്കുക. അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ സോറി, നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീക വരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന് റോം സന്ദർശിക്കുന്നതിന്റെ ഉദ്ദേശ്യം എന്താണെന്ന് പൗലോസ്ലിഹ വിശദീകരിക്കുകയാണ്. അവരുടെ സ്ഥിരീകരണത്തിനായി ആത്മീക വരം എന്തെങ്കിലും നൽകുക എന്നുള്ളതാണ്. അവിടെ ആത്മീക വരം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊരിന്ത്യർക്കെതിരെ 1-ാം ലേഖനം 12-ാം അധ്യായത്തിലും റോമാലേഖനം 12-ാം അധ്യായത്തിലും എഫേസർ 4-ലും പറയുന്ന കൃപാവരങ്ങളുടെ കാര്യമല്ല എന്നുള്ളത് നമ്മൾ ഇന്നലെ ചിന്തിച്ചല്ലോ. ഉപദേശപരമായ കാര്യങ്ങൾ ദൈവവചനം അവരോട് പ്രസംഗിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത്. കാരണം വചനമാണ് ജനത്തെ വിശ്വാസത്തിൽ ആത്മീക ജീവിതത്തിൽ ഉറപ്പിക്കുന്നത്. അഥവാ ദൈവവും ക്രിസ്തുവും പരിശുദ്ധാത്മാവും നൽകുന്ന വരങ്ങളായിട്ടാണ്, ദൈവത്തിൽ നിന്ന് ക്രിസ്തുവിൽ നിന്ന് പരിശുദ്ധാത്മാവിൽ നിന്ന് പങ്കിട്ട് കൊടുക്കുന്ന വരങ്ങളായിട്ടാണ് നമുക്ക് ആ ഭാഗത്ത് കാണാൻ കഴിയുന്നത്. ഒരു മനുഷ്യൻ കൊടുക്കുന്നതായിട്ടല്ല കൃപാവരങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആത്മീക വരം വല്ലതും നൽകേണ്ടതിന് എന്ന് പൗലോസ് പറയുമ്പോൾ ആ കൃപാവരങ്ങളുടെ കാര്യമല്ല ഉദ്ദേശിക്കുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ സ്ഥിരീകരണം എന്നതിനെക്കുറിച്ചും കഴിഞ്ഞ രാത്രി ഞാൻ അല്പം കാര്യങ്ങൾ നിങ്ങളോട് പറയുകയുണ്ടായി. തുടർന്നുള്ള ഭാഗം നമുക്കിന്ന് ചിന്തിക്കാം. 12-ാം വാക്യത്തിൽ, അതായത് നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളോടുകൂടെ എനിക്ക് ആശ്വാസം ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നു. അപ്പോൾ 10-ാം വാക്യത്തിൽ അങ്ങോട്ട് പറയുന്നത് കേട്ടാൽ നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി നിങ്ങൾക്ക് ഞാൻ വല്ലതും തരാനായിട്ടാണ് വരുന്നത് എന്നുള്ള അർത്ഥം ഉണ്ട്. പത്രനെ അദ്ദേഹം ഒന്ന് തിരുത്തുന്നത് പോലെ, താൻ പറഞ്ഞ ഒന്നുകൊണ്ട് വ്യക്തമാക്കുന്നത് പോലെ പറയുന്നത് അങ്ങോട്ട് കൊടുക്കുക എന്ന് മാത്രമല്ല ഇങ്ങോട്ടും എനിക്ക് എന്തെങ്കിലും ലഭിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ. എന്താ തനിക്ക് ലഭിക്കേണ്ടത്? നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളോടുകൂടെ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന്. സ്തോത്രം. അപ്പോൾ ആത്മീക ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന ദൈവമക്കൾ അവർ തന്നെ ആ ശുശ്രൂഷ മൂലം ആത്മീക വർധനവും ആശ്വാസവും പ്രാപിക്കുവാൻ ഇടയായിത്തീരുകയാണ്. സ്തോത്രം. ഒരു കൊടുക്കുക 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 എന്നുള്ള ചിന്തയല്ല. ഞാൻ നിങ്ങളോട് ദൈവദിനം ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ തന്നെ ആത്മീക വർധന പ്രാപിക്കുവാൻ അത് ഉപാധിയാകുകയാണ്. നിങ്ങളുമായുള്ള ആത്മീക കൂട്ടായ്മ എന്റെ ആത്മീയ ജീവിതത്തിന് പ്രചോദനവും അതെനിക്ക് അനുഗ്രഹത്തിന് മുഖാന്തരവുമാണ്. സ്തോത്രം. ആ മനോഭാവത്തോടുകൂടെയാണ് ഒരു ശുശ്രൂഷകൻ ആത്മീക ശുശ്രൂഷയിൽ ഏർപ്പെടേണ്ടതെന്ന് ഈ ഭാഗം നമ്മളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. സ്തോത്രം. ഞാൻ അധികം വിശദീകരണം ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ തുടർന്ന് മുമ്പോട്ട് പോവുകയാണ്. ഇത്രയും വേഗം മുമ്പോട്ട് പോകാൻ കഴിയുമോ അത്രയും വേഗം മുമ്പ് പോകാം. 13-ാം വാക്യം, എന്നാൽ സഹോദരന്മാരെ, എനിക്ക് സ്വയം ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ പലപ്പോഴും ഭാവിച്ചു എങ്കിലും ഇതുവരെ മുടക്കം വന്നു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അടുത്ത ഉദ്ദേശം പറയുകയാണ്, ശേഷം ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും ആത്മീകമായ വല്ല ഫലവും ഉണ്ടാകണം. ആത്മീക ഫലമുണ്ടാകുക എന്ന് പറഞ്ഞാൽ ചില ആളുകൾ നിങ്ങളുടെ ഇടയിൽ നിന്നും എന്റെ ശുശ്രൂഷ മൂലം നിത്യജീവനിൽ കടക്കണം എന്നുള്ള ആഗ്രഹം. സ്തോത്രം. അതത് വൃക്ഷം അതത് ഫലം കായ്ച്ചു തിരുവഴുത്തിൽ പറയുന്നത് പോലെ ആത്മീക ശുശ്രൂഷ ചെയ്യുന്ന ആളുകളൊക്കെ മറ്റുള്ളവർ അവരുടെ ആത്മീയ നിലയിലേക്ക് ഉയർന്നു വരണം എന്നുള്ള താല്പര്യമുള്ളവരായിരിക്കണം. അതാ പൗലോസ്ലിഹ അവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ അടുക്കൽ വരും. കാരണം ജാതികളുടെ അപ്പസ്തോലൻ എന്ന നിലയിലാണ് അദ്ദേഹം തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നത്. ഇപ്പൊ റോമിലുള്ള ജാതികളായ ആളുകളുടെ ഇടയിൽ തനിക്കും ചില ആളുകളെ കർത്താവിലേക്ക് നടത്താൻ മുഖാന്തരമാകേണ്ടതിനാണ് അവിടെ ചെല്ലുവാൻ ആഗ്രഹിച്ചത്. ഇനി 15-ാം അധ്യായം 22-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇച്ചിരി നേരത്തെയാണെങ്കിലും നമുക്ക് സന്ദർഭമായതുകൊണ്ട് പറയുകയാണ്, അവിടെ പൗലോസ് ശ്ലീഹ താൻ എന്തുകൊണ്ടാണ് അവിടെ അതുവരെ റോമിൽ ചെല്ലുന്ന കാര്യത്തിൽ മുടക്കം വന്നതെന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് ഇനി ഈ ദിക്കുകളിൽ സ്ഥലമില്ലായകയാലും. പ്രവർത്തനം, അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് തനിക്കിനി പ്രവർത്തിക്കാൻ സ്ഥലം ഇല്ല. അതുകൊണ്ട് പ്രവർത്തനം, അപ്പൊ അതുവരെ മുടക്കം വന്നത് എന്തുകൊണ്ടാ? താൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് തൻ തിരക്കിട്ട ശുശ്രൂഷയിലാണ്. ആ ശുശ്രൂഷയിൽ നിന്ന് സമയം വേറിട്ട് പോകുവാൻ തനിക്ക് സാവകാശം ഇല്ലാത്ത പോലെ അദ്ദേഹം തിരക്കിട്ട ശുശ്രൂഷയിലാണ്. ഒരാൾ, ആത്മീയ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാൾ ഒരു ട്രാൻസ്ഫർ ചോദിച്ചാൽ ആ വാക്യം ഉച്ചരിച്ചുകൊണ്ട് വേണം ചോദിക്കാനെന്ന് ഒരിക്കൽ ഒരു ദേവദാസൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. സ്തോത്രം. ഒരു സ്ഥലത്ത് ശുശ്രൂഷിക്കുന്ന ഒരു വ്യക്തി, എനിക്ക് ഇവിടുന്ന് ഒരു ട്രാൻസ്ഫർ വേണം എന്ന് അദ്ദേഹത്തിന്റെ നിയമന സംബന്ധമായി ഉത്തരവാദിത്തമുള്ള മറ്റു ദേവദാസന്മാരോട് ഒരു റിക്വസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ, റോമർ 15:22 ഉദ്ധരിച്ചുകൊണ്ട് വേണം റിക്വസ്റ്റ് കൊടുക്കേണ്ടത്. എനിക്ക് ഇനി ഈ പ്രദേശങ്ങളിൽ കടന്നുപോയി സുവിശേഷം പറയാൻ വീടുകളില്ലാത്തത് കൊണ്ടും എനിക്ക് പരസ്യോഗം നടത്താൻ ഇനി ഇവിടെ കവലകൾ ഇല്ലാത്തത് കൊണ്ടും ഈ പ്രദേശങ്ങളിലൊന്നും ഞാൻ വ്യക്തിപരമായി സന്ദർശിക്കാൻ ആരുമില്ലാത്തത് കൊണ്ടും, സ്തോത്രം, എനിക്ക് അടുത്തൊരു സ്റ്റേഷനിലേക്ക് മാറി ഒന്ന് പ്രവർത്തിക്കുവാൻ ഒരനുവാദം തരണം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. സ്തോത്രം. പൗലോസ് ശ്ലീഹ തന്റെ ശുശ്രൂഷയെ സംബന്ധിച്ച് പറയുന്നത് കൊണ്ട് നമുക്ക് പ്രബോധനമായി ഇവിടെ ഉൾക്കൊള്ളുവാനുള്ളത്. അട്ടെ, അത് കൂട്ടത്തിലൊന്ന് പറഞ്ഞ് ഞാനങ്ങ് പോകുന്നുവെന്നേ ഉള്ളൂ. അത് ആത്മീയ ശുശ്രൂഷയ്ക്കായി പൂർണ്ണ സമയം വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ആളുകളെ കുറിച്ച് മാത്രമല്ല, നമ്മളൊക്കെയും ആ കാര്യം ഉറപ്പുവരുത്തണം. നമ്മൾ ഏത് ഭാഗത്ത് താമസിക്കുന്നുവോ, നമ്മൾ എവിടെ ജോലി ചെയ്യുന്നുവോ, അവിടെ ഒക്കെ കർത്താവേ എനിക്കിനി ഈ ഓഫീസിൽ ആരോടും സുവിശേഷം പങ്കുവെക്കാൻ ഇല്ല, ഈ ബിൽഡിങ്ങിലുള്ള ഒരു വീട്ടിലും എനിക്കിനി കയറാൻ ഇല്ല, ഈ പ്രദേശങ്ങൾ എനിക്ക് ചെയ്യാവുന്ന വേലയെല്ലാം ഞാൻ ചെയ്തു, അതുകൊണ്ട് എനിക്കൊരു പുതിയ സ്ഥലത്തോട്ടൊന്ന് മാറാൻ ആഗ്രഹമുണ്ടെന്ന് ദൈവസേനയിൽ പറയുന്ന ഒരു നില. സ്തോത്രം. ഒരു ദൈവവേദന എവിടെ ആയിരുന്നാലും ഹി ഷുഡ് ഗീവ് ഹിംസെൽഫ് ഓവർ ടു സാച്ചുറേറ്റ് ദ ഏരിയ വിത്ത് ദ ഗോസ്പൽ. ആ സ്ഥലം മുഴുവൻ സുവിശേഷം കൊണ്ട് നിറയ്ക്കാൻ. നമുക്കറിയാമല്ലോ അപ്പോസ്തലന്മാരെ കുറിച്ച് പറഞ്ഞത്, നിങ്ങൾ ഈ നാമത്തിൽ പ്രസംഗിക്കരുതെന്ന് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞു, പക്ഷെ നിങ്ങളോ യെരുശലേമിനെ നിങ്ങളുടെ ഉപദേശം കൊണ്ട് നിറച്ചിരിക്കുന്നു. അങ്ങനല്ലേ വായിക്കട്ടെ, യെരുശലേമിനെ നിങ്ങളുടെ ഉപദേശം കൊണ്ട് നിറച്ചിരിക്കുന്നു. ഇതുപോലെ വേണം ഒരു ദൈവത്തിൽ ഒരു സ്ഥലത്തായിരിക്കേണ്ടത്. ഹല്ലേലൂയ. നാട്ടെ മുൻപോട്ട് പോകുന്നു. അടുത്ത് പറയുന്നത് കേട്ടോ, എന്തുകൊണ്ടാ താൻ അങ്ങനെ പറയുന്നത്? യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. സുവിശേഷം എന്ന കടം തനിക്ക് കൊടുത്തു വീട്ടാനുണ്ട്. ആർക്കൊക്കെയാ? യവനന്മാർക്ക്, ബർബരന്മാർക്ക്, ബാർബേറിയൻസ്, അൺകൾച്ചേർഡ് പീപ്പിൾ, അൺഎഡ്യൂക്കേറ്റഡ് പീപ്പിൾ, അപരിഷ്കൃതരായ ബാർബേറിയൻസ് അവരായാലും, ബർബരന്മാർക്കും പിന്നെ ജ്ഞാനികൾക്കും അതേസമയം ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. സ്തോത്രം. നോക്കണെ, ഒരു സുവിശേഷകന്റെ ആ ഉത്തരവാദിത്ത ബോധം, സുവിശേഷം എന്ന കടം കൊടുക്കുവാൻ നമുക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് മറന്നു പോകല്ലേ. ഏത് തരത്തിലുള്ളൊരു കടമാ? താനാരോടെങ്കിലും കടം വാങ്ങിച്ചത് കൊണ്ടല്ല, തന്റെ ആവശ്യത്തിന് വേണ്ടി കടം വാങ്ങിച്ചുകൊണ്ട് കടം ഉണ്ടായതല്ല, പിന്നെ താൻ ഏറ്റുവാങ്ങിയത് വിതരണം ചെയ്യുവാനുള്ള ഉത്തരവാദിത്തമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ സുനാമി വന്നല്ലോ, സുനാമി വന്നപ്പം ധാരാളം ആളുകൾ വീടൊക്കെ നഷ്ടപ്പെട്ട കഷ്ടത്തിലൊക്കെ ആയി. വീടൊക്കെ നഷ്ടപ്പെട്ട് ഒരു കഷ്ടത്തിലായപ്പോൾ സർക്കാർ പല ആളുകൾക്കും പല സ്ഥലങ്ങളിലും സൗജന്യ റേഷൻ എന്ന് വേണ്ട കമ്പിളി ബാക്കി മരുന്നുകള് പോഷക പദാർത്ഥങ്ങൾ എന്നൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത് ഓരോ തഹസിൽദാരന്മാരെയും വില്ലേജ് ആഫീസർമാരെയും ഇങ്ങനെയൊക്കെയുള്ള ഓരോരുത്തരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഓർത്ത് നോക്കുക, അപ്പോൾ ഒരു വില്ലേജ് ആഫീസർ ആ പ്രദേശത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള അരിയും സാധനങ്ങളും എല്ലാം പോയി സർക്കാരിന്റെ ഗോഡൌണിൽ നിന്ന് എടുത്തു കൊണ്ടുവന്നിരിക്കുക, തന്റെ കയ്യിൽ ഏൽപ്പിച്ചവരെ, അല്ലെ സർക്കാരിൽ നിന്ന് കൊണ്ടുവന്ന് ഇവന്റെ കൈ കൊണ്ട് കൊടുത്തു. അത് അർഹിക്കുന്ന ആളുകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത് വരെ താൻ അതിലൊരു ആരാ, കടക്കാരനാ, കടക്കാരനാ. അതാണ്ട് തത്തുല്യമായ ഒരവസ്ഥയിലാണ് നമ്മളും ആയിരിക്കുന്നത്. പാപത്തിൽ നശിച്ച് നിത്യനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഒറ്റ നോക്കണേ, തന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന സപ്ലൈ താനിവിടെ പൂഴ്ത്തി വെച്ചുകൊണ്ട് സുഖമായി കയറി കിടന്ന് ഉറങ്ങുമ്പോൾ ഭക്ഷണമില്ലാതെ, കമ്പിളി പുതയ്ക്കാൻ പുതപ്പില്ലാതെ ആളുകൾ വിശന്നും വിറങ്ങലിച്ചും മരിച്ചുകൊണ്ടിരിക്കുക. സപ്ലൈ ഏറ്റുവാങ്ങിയ ഈ ആപ്പീസർ കാര്യങ്ങളെല്ലാം സൂക്ഷിച്ചു വെച്ച്, ഞാനൊന്നും നഷ്ടപ്പെടുത്തുന്നില്ല, ഞാനെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് താൻ അവിടെ ഇരിക്കുന്നെങ്കിൽ അത് ദൈവസ്ഥാനിൽ ശിക്ഷായോഗ്യമാണെന്ന കാര്യം മറന്നു പോകരുത്. സുവിശേഷം പങ്കുവയ്ക്കാത്തത് കൊണ്ട് പാപത്തിൽ നശിക്കുന്ന അനേകർ നമ്മുടെ ചുറ്റുപാടുകളുണ്ട്. നൂറുകണക്കിന് മലയാളി കുടുംബങ്ങൾ ഈ പട്ടണത്തിലുണ്ട്. കുടുംബ പ്രശ്നങ്ങൾ, ജീവിതത്തിലെ മറ്റ് ബുദ്ധിമുട്ടുകൾ, നിത്യജീവന്റെ സന്ദേശം ലഭിക്കാതെ വിവിധ നിലകളിൽ കഷ്ടങ്ങളിലായിരിക്കുന്നവർ, അവരെയൊക്കെ നമ്മൾ സുവിശേഷവുമായി സന്ധിക്കുവാൻ നമ്മൾ അലാവോളം ഉത്സാഹിക്കേണ്ടതാണ്. നമ്മളത് മറന്നു പോകരുത്. നമുക്കറിയാമല്ലോ, ഞാൻ പലപ്പോഴും അതിശയിച്ചിട്ടുണ്ട്, കർത്താവ് താലന്തുകളുടെ ഉപമ പറഞ്ഞു. താലന്തുകളുടെ ഉപമ പറഞ്ഞപ്പോൾ ഒരു താലന്തു കിട്ടാൻ ഒരു ദോഷവും ചെയ്തില്ല. യജമാനൻ വന്നപ്പോൾ അതുപോലെ അതങ്ങോട്ട് കൊടുത്തു, അതിൽ തന്നെ ഒരച്ചെടുക്കുകയല്ലോ ചെയ്തു. അദ്ദേഹം ഒന്നും ചെയ്തില്ല, വളരെ സൂക്ഷിച്ചു കൊണ്ടെന്ന് കൊടുത്തു. അവൻ ചെയ്തത് ഇത്രയേ ഉള്ളൂ, അവൻ ചെയ്യേണ്ടത് ചെയ്തില്ല. പലപ്പോഴും ചെയ്യരുതാത്തത് ചെയ്യുന്നത് മാത്രമേ തെറ്റായിട്ട് നമ്മൾ കണക്കാക്കാറുള്ളൂ. ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നത് നമ്മളൊരു കുറ്റമായി കണക്കാക്കാറില്ല. അങ്ങനെ ആകരുത്. ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നതും ചെയ്യരുതാത്തത് ചെയ്യുന്നത് പോലെ തന്നെ കുറ്റക്കാരാ. സ്തോത്രം, കുറ്റകരമാണ്, മറന്നു പോകല്ല. സിൻ ഓഫ് ഒമിഷൻ ഈസ് ഈക്വലി കണ്ടെംനബിൾ ആസ് ഈസ് സിൻ ഓഫ് കമ്മിഷൻ. മറന്നു പോകല്ല. മുമ്പോട്ട് പോട്ടെ. കടക്കാരനാ, കടക്കാരനാ. സുവിശേഷത്തിന് ഞാൻ കടക്കാരനാണ്. ഹല്ലേലൂയ. അങ്ങനെ റോമിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. റോമിലുള്ളവരോട് സുവിശേഷം അറിയിക്കാൻ എഴുതുന്ന ആർക്ക് വേണ്ടിയാ? സഭയ്ക്ക് വേണ്ടിയാണ് എഴുതുന്നത്. റോമിലുള്ള വിശുദ്ധന്മാർക്ക് എഴുതുന്നത്. റോമിലുള്ള വിശുദ്ധന്മാർക്ക് എഴുതുമ്പോഴും പൗലോസ് ശ്ലീഹ പറയുകയാണ്, നിങ്ങളോട് ഞാൻ എന്തോ അറിയിക്കണം, സുവിശേഷം അറിയിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു. അപ്പോൾ രക്ഷിക്കപ്പെട്ടവരോട് പിന്നെ ഒരു സുവിശേഷം പറയാൻ ആവശ്യമുണ്ടോ? അതിനൊരു വിശദീകരണമാണുള്ളത്. രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം സുവിശേഷം തീരുന്നില്ല. രക്ഷയ്ക്ക് മൂന്ന് ഘട്ടങ്ങളുണ്ട്: നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. മൂന്ന് ഘട്ടങ്ങളുണ്ട്. പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് നീതീകരണം. പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള വിടുതൽ വിശുദ്ധീകരണം. പാപത്തിനധീനമായ ശരീരത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും ഒരിക്കലും പിന്നെ പാപം ചെയ്യുവാൻ സാധ്യതയില്ലാത്തതുപോലെ പൂർണ്ണമായുള്ള വിടുതലാണ് തേജസ്കരണം. സ്തോത്രം. അപ്പോൾ രക്ഷയുടെ മൂന്ന് ഘട്ടങ്ങൾ പറക്കല്ലേ: നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ കൃപയാൽ വിടുതൽ പ്രാപിച്ചു. യേശുവിന്റെ യാഗമരണം നിങ്ങളുടെ മരണമെന്ന് അംഗീകരിച്ചതുകൊണ്ട് പാപത്തിന്റെ ശിക്ഷ നീങ്ങിപ്പോയി. പക്ഷേ രക്ഷയുടെ അടുത്ത ഘട്ടങ്ങൾ മുമ്പിലുണ്ട്: വിശുദ്ധീകരണം, പിന്നെ തേജസ്കരണം. സ്തോത്രം. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടു, രക്ഷയുടെ ആദ്യത്തെ പടി എടുത്തു എന്ന് കരുതി ഇനി എനിക്കൊന്നും കേൾക്കാനില്ല എന്ന ചിന്ത നമ്മളിൽ ആർക്കും ഉണ്ടാകാൻ പാടില്ല. സ്തോത്രം. കണ്ടോ? അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. അതാണ് താഴോട്ട് വായിക്കുമ്പോൾ അടുത്ത ഭാഗങ്ങളിലെല്ലാം രക്ഷയുടെ അടുത്ത ഘട്ടങ്ങളെക്കുറിച്ച് പൗലോസ് വളരെ വിശദമായി പ്രസ്താവിക്കുകയാണ്. സ്തോത്രം. അടുത്തത്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. കാര്യമെന്താ? വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. സ്തോത്രം. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ലജ്ജയില്ലെന്ന് പറഞ്ഞാൽ ഐ ആം ഡീലിംഗ് വിത്ത് സംതിങ് ദാറ്റ് ഈസ് ഇഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ്. സ്തോത്രം. ഫലകരമല്ലാത്ത ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു വഞ്ചനാപരമായ ഒരു കാര്യം വിൽക്കുന്ന ഒരാളാണെങ്കിൽ ആ പ്രോഡക്റ്റിനെ കുറിച്ച് ആളെ ലജ്ജിക്കണം. വേണ്ടേ? അത് ഡീൽ ചെയ്യുന്നതിൽ അതിന് നടക്കേടാ. ബിക്കോസ് പറയുന്ന കാര്യം അതുപോലെ ഇതിനകത്ത് നടക്കില്ല. ഒരു ബൾബ് വിൽക്കാൻ പോവുക, 100 മണിക്കൂർ ഇത് വർക്ക് ചെയ്യും, എരിയും, ഒരു കുഴപ്പമില്ല. എത്ര വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് വന്നാലും ഇത് പോവുകയല്ല, 100 മണിക്കൂർ ഇത് നന്നായിട്ട് വർക്ക് ചെയ്യും എന്നും പറഞ്ഞാണ് നമ്മൾ വിൽക്കുന്നത്. പക്ഷേ 1/2 മണിക്കൂർ ആകുമ്പോഴേ സംഗതി ഫ്യൂസ് ആയി പോയാൽ ആ പ്രോഡക്റ്റ് ഡീൽ ചെയ്യുന്നവൻ എന്ത് വേണം? അല്പം ഒന്ന് ലജ്ജിക്കണം, ലജ്ജിക്കണം. പക്ഷെ സുവിശേഷം അങ്ങനല്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാണ്. സുവിശേഷം പറയുന്നത് നമ്മൾ ലജ്ജിക്കേണ്ട കാര്യമില്ല. സ്തോത്രം. നമ്മൾ പറയുന്ന കാര്യം സത്യം സത്യം സത്യം, അത് നടക്കുമെന്നുള്ളത് കൊണ്ടാണ്. സ്തോത്രം. നമുക്കത് ലജ്ജിക്കേണ്ട കാര്യമില്ലാത്ത ലോകത്തിൽ ഏറ്റവും കൂടുതൽ അഭിമാനത്തോടെ പങ്കുവയ്ക്കാൻ കഴിയുന്ന ഒരു സന്ദേശമുണ്ടെങ്കിൽ അത് സുവിശേഷമാണ്, ആത്മരക്ഷയുടെ സന്ദേശമാണ്. ഹല്ലേലൂയ. കണ്ടോ, അടുത്ത ഒരു വേറൊരു ചിന്ത ഇതിനോടുള്ള ബന്ധത്തിലുണ്ട്. അതായത് ലജ്ജിക്കാൻ എന്തെങ്കിലും ഒരു സാഹചര്യം ഇല്ലായിരുന്നെങ്കിൽ ലജ്ജിക്കുന്നില്ലെന്ന് പറയേണ്ട കാര്യം ഇല്ലായിരുന്നു. അപ്പോൾ ഈ പ്രോഡക്റ്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന മെസ്സേജിനെ സംബന്ധിച്ച് ലജ്ജിക്കേണ്ട കാര്യം ഇല്ല. പക്ഷേ അങ്ങനെയാണെങ്കിലും ലജ്ജിക്കാനുള്ള ചില സാഹചര്യങ്ങൾ ചുറ്റുപാടുകളൊക്കെ അവിടെ ഉണ്ട്. കാരണം സുവിശേഷം പ്രസംഗിച്ച പൗലോസിന് നമുക്കറിയാമല്ലോ, നിന്ദിക്കപ്പെട്ട നിലയിൽ, അപമാനിക്കപ്പെട്ട നിലയിൽ നായെ പോലെ തല്ലി അവന്റെ വസ്ത്രം പറിച്ചുരിഞ്ഞ്, അറിയാമല്ലോ ഫിലിപ്പിയില് വസ്ത്രം പറിച്ചുരിഞ്ഞ് കോൽ കൊണ്ടടിച്ച് ആമത്തിലിട്ടു. എത്രയെത്ര കഷ്ടങ്ങൾ, എത്രയെത്ര കഷ്ടങ്ങൾ, അപമാനിക്കപ്പെട്ട അവസ്ഥകൾ. ഈ സാഹചര്യത്തിലൂടെ ഒക്കെ സുവിശേഷ പ്രസംഗത്തിൽ ദൈവദാസൻ കടന്നു പോകേണ്ടി വന്നു. അവിടെ ലജ്ജിക്കത്തക്ക സാഹചര്യങ്ങളൊക്കെ പലപ്പോഴും തനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു. പക്ഷെ അതൊരു ലജ്ജയായി അദ്ദേഹം കണക്കാക്കിയില്ല. അതുകൊണ്ടാണ് സ്തോത്രം, പ്രവൃത്തി ദിവസം നമ്മൾ വായിക്കുന്നത്, തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ സന്തോഷിച്ചും കൊണ്ട് തങ്ങൾ വഴിക്ക് പോയി. നോക്കണേ, തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാലെന്ന്. അപ്പോൾ അപമാനം സഹിക്കാൻ ഒരു യോഗ്യതയോ, മാനിക്കപ്പെടാൻ യോഗ്യതയെന്ന് പറഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എന്നാൽ അപമാനം സഹിക്കാനുള്ള യോഗ്യത എന്ന് പറഞ്ഞാൽ അതങ്ങോട്ട് ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ല. പക്ഷേ തിരുവചനത്തിൽ അതാ പറയുന്നത്, തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചും കൊണ്ട് തങ്ങളുടെ വഴിക്ക് പോയി. പ്രിയപ്പെട്ടവരെ, സുവിശേഷം പ്രസംഗിക്കുമ്പോൾ നമുക്ക് ഒരു വാക്കിന്റെ നിന്ദയോ ഒറ്റപ്പെടലോ അപമാനമോ ഒന്ന് പിടിച്ചു തള്ളുന്നതോ എന്തെങ്കിലും ഒന്ന് അനുഭവിക്കേണ്ടി വന്നാൽ അത് ലജ്ജിക്കരുത്, അതൊരു പദവിയായി കണക്കാക്കണം. ഓ, ദൈവനാമത്തിന് വേണ്ടി ഒരു വാക്കിന്റെ നിന്ന സഹിക്കാൻ എനിക്കൊരു ചാൻസ് കിട്ടിയല്ലോ, അതൊരു യോഗ്യതയാണ്. ഹല്ലേലൂയ. കാരണം എന്താ, എന്താ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്? യഥാർത്ഥ സുവിശേഷം എന്ന് പറയുന്നത് അത് അൺപോപ്പുലറാ. ട്രൂ മെസ്സേജ് ഓഫ് സാൽവേഷൻ ഈസ് അൺപോപ്പുലർ. അത് ജനകീയമല്ല, ജനസമ്മതിയുള്ളതല്ല. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ സുവിശേഷം ജനസമ്മതിയുള്ളതല്ല. പ്രശ്നപരിഹാരത്തിന്റെ ഒറ്റമൂലി അവതരിപ്പിച്ചാൽ എല്ലാവർക്കും വലിയ സന്തോഷമാണ്. എന്നാൽ പാപപരിഹാരകനായ ക്രൂശിതനായ മശിഹ, സ്തോത്രം, അതത്ര ജനസമ്മതിയുള്ള കാര്യമൊന്നും അല്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സുവിശേഷം പ്രസംഗിക്കുന്ന സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ ജനങ്ങളെ പ്രസാദിപ്പിക്കാനല്ല നോക്കേണ്ടത്. കർത്താവ് തന്നെ പറഞ്ഞല്ലോ, എല്ലാ മനുഷ്യരും നിങ്ങളെ പുകഴ്ത്തുമ്പോൾ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. കാര്യം എന്താ, നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന കള്ളപ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ചെയ്തുവല്ലോ. ലൂക്കോസിന് സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. സ്തോത്രം. മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവ മുൻപാകെ അറപ്പാണ്, അറപ്പാണ്. അതുകൊണ്ട് മനുഷ്യരുടെ മുമ്പിൽ അംഗീകാരയോഗ്യമായത് എന്താണെന്നല്ല തേടേണ്ടത്, ദൈവ മുമ്പിൽ പ്രസാദകരമായത് എന്താണെന്ന് എപ്പോഴും അന്വേഷിക്കേണ്ടത്. സ്തോത്രം. അതുകൊണ്ട് സത്യ സുവിശേഷം പ്രസംഗിച്ചാൽ ആളുകളുടെ അംഗീകാരവും പൂച്ചെണ്ടും ഒന്നും കിട്ടിയെന്ന് വരികയില്ല. സ്തോത്രം. ഹല്ലേലൂയ. അധികം പേരൊന്നും അനുഗമിക്കാനുണ്ടായെന്നും വരികയില്ല. പക്ഷെ ഒരു കാര്യം മറക്കരുത്, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊള്ളണം. സ്തോത്രം. പ്രശ്നപരിഹാരത്തിലെ ഒരു ഒറ്റമൂലിയായി സുവിശേഷത്തെ അവതരിപ്പിച്ചാൽ അനുഗമിക്കാൻ വളരെ ആളുകൾ ഉണ്ടായെന്ന് വന്നേക്കാം. മാസങ്ങൾക്കുള്ളിൽ 100 കണക്കിന് അംഗങ്ങളുള്ള കൂട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞെന്ന് വന്നേക്കാം. ഞാൻ ബോധപൂർവമാണ് ഓരോ വാക്കോടെ ഉപയോഗിച്ചത്, കൂട്ടമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ സത്യവചനം അതിനെ നിർമ്മലതയിൽ പ്രസംഗിച്ചാൽ അധികം പേരൊന്നും ഉടനെ കൂടെ കൂടിയെന്ന് വരികയില്ല. സ്തോത്രം. എവിടെയോ ഞാൻ വായിച്ചതോർക്കുന്നു, ഒരു കൂണുണ്ടാകാൻ ഒരു രാത്രി മതി, എന്നാൽ നല്ല കാതലുള്ള ഒരു തേക്കുണ്ടാകണമെങ്കിൽ ദശാബ്ദങ്ങൾ വേണം. വേണ്ടേ? സ്തോത്രം. ഒരു കൂണുണ്ടാകാൻ ഒറ്റ രാത്രി കൊണ്ടുണ്ടാകും, പക്ഷേ ഒരു തേക്കുണ്ടാകണമെങ്കിൽ ദശാബ്ദങ്ങൾ വേണ്ടി വരും. സ്തോത്രം. അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയി നിങ്ങൾ റിസൾട്ട് ഒന്നും കണ്ടില്ലെന്ന് കണ്ട് പേടിക്കരുത്. ആളുകൾ നിങ്ങളെ അപമാനിച്ചു എന്ന് കരുതി നിങ്ങൾ പേടിക്കരുത്. നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. കാരണം സത്യവചനം ജനകീയ സമ്മതിയുള്ളവ അല്ല. അതുകൊണ്ടാണ് ലജ്ജിക്കാനുള്ള സാധ്യതകളൊക്കെ ഉള്ള സാഹചര്യങ്ങളാ യഥാർത്ഥ സുവിശേഷം പ്രസംഗിക്കുന്നതിന് ചുറ്റിലുള്ളത്. പക്ഷേ ഞാൻ ലജ്ജിക്കുന്നില്ല. കാര്യം കൈകാര്യം ചെയ്യുന്നത് ദൈവശക്തിയാണ്, ദൈവശക്തിയാണ്. സ്തോത്രം. നമുക്കറിയാമല്ലോ, കൊരിന്ത്യർക്ക് 1-ാം ലേഖനത്തിൽ പൗലോസ്ലിഹ പറയുന്നുണ്ട്, എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളായിരുന്നില്ല, പിന്നെ ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനമായിരുന്നു എന്ന്. ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനം എന്നവിടെ പറയുമ്പോൾ എന്താ വിചാരിക്കുന്നത്? ഇപ്പം നമ്മൾ പലപ്പോഴും ആത്മാവിന്റെ ശക്തിയുടെ പ്രവേശനം എന്ന് പറഞ്ഞാൽ ഒത്തിരി ആവേശത്തോടെ ദൈവത്തെ അന്യഭാഷയിലൊക്കെ സ്തുതിക്കുന്നതിനാണ് പലപ്പോഴും ആളുകൾ പറയുന്നത്. അതല്ല, രൂപാന്തരപ്പെടുത്തുന്ന ശക്തി എന്നുള്ളതാ. അതാ ഇവിടെയും നോക്കണേ. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ആത്മാവും ജീവനുമാകുന്നു. സ്തോത്രം. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ആത്മാവും ജീവനുമാകുന്നു. ദൈവവചനം ആത്മചൈതന്യം, ആത്മിക ജീവൻ പകരുന്നതാണ്. ആത്മാവും ജീവനുമാണ്. ഹല്ലേലൂയ. ദൈവശക്തിയാണ്. അതുകൊണ്ട് ഈ സുവിശേഷത്തെക്കുറിച്ച് നമുക്ക് ലജ്ജിക്കേണ്ട കാര്യം. അതാ പൗലോസ് പറയുന്നത്, കണ്ടേ, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തി ആകുന്നുവല്ലോ. സ്തോത്രം. എന്താ ഈ ആദ്യം യഹൂദൻ എന്ന് പറയാൻ കാര്യം? അതിന് ചരിത്രപരമായ ഒരു ഓർഡർ എന്ന് മാത്രമേ പറയേണ്ടതുള്ളൂ. ആദ്യം യഹൂദൻ, നമുക്കറിയാമല്ലോ, പെന്തക്കോസ്ത് ദിവസം കാത്തിരുന്ന 120 പരിശുദ്ധാത്മാവ് വ്യാപരിക്കുകയും അവർ അന്യഭാഷ സംസാരിക്കുകയും ചെയ്ത് ഓടിക്കൂടി ജനത്തോട് പൗലോസ്ലിഹ ദൈവവചനം പ്രസംഗിച്ചു. ആദ്യം മുൻപോട്ട് വന്ന 3000 പേരും ആരായിരുന്നു? യഹൂദന്മാരായിരുന്നു. സ്തോത്രം. യഹൂദന്മാരും യഹൂദ മതാനുസാരികളുമായിരുന്നു, പ്രോസലൈറ്റ്സ്. അവരായിരുന്നു ആദ്യം വന്ന 3000 പേരും യഹൂദന്മാരായിരുന്നു. സ്തോത്രം. മാത്രമല്ല, പൗലോസ് തന്നെയും ജാതികളെ അപ്പോസ്തലനായിരുന്നെങ്കിൽ പോലും ഒരു പ്രദേശത്ത് ചെന്നാൽ ആദ്യം അവിടെ ഒരു സിനഗോഗ് ഉണ്ടോ എന്ന് അന്വേഷിക്കും. സിനഗോഗിൽ ചെന്ന് ദൈവവചനം പ്രസംഗിക്കും. അവർ തള്ളിക്കളഞ്ഞാൽ ഇങ്ങനെ പറയും, ആദ്യം നിങ്ങളോട് ഇത് പറയേണ്ടത് ആവശ്യമായിരുന്നു, ഇതാ നിങ്ങൾ തള്ളിയതുകൊണ്ട് ഞങ്ങൾ ഇതാ പോകുന്നു എന്ന് പറഞ്ഞ് അവർ ജാതികളിലേക്ക് തിരിയുമായിരുന്നു. ആദ്യം സുവിശേഷം കിട്ടാൻ ഭാഗ്യം ലഭിച്ചത് യഹൂദരാ. ദൈവം മനുഷ്യവംശത്തോട് ഇടപെടുന്നതിൽ ഏറ്റവും പ്രധാനമായി തെരഞ്ഞെടുക്കപ്പെട്ട ജനമായി ഇസ്രായേലോടാണ് ഇടപെട്ടുകൊണ്ടിരുന്നത്. സ്തോത്രം. അതുകൊണ്ട് ആദ്യം യഹൂദൻ, അതിന് ചരിത്രപരമായ പ്രാധാന്യമാണ്. മാത്രമല്ല, നമ്മൾ രണ്ടാമത്തെ അധ്യായം വരുമ്പോൾ അവിടെ പത്താമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണാൻ കഴിയും, റോമർ 2:10 മുതൽ, നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും മാനവും സമാധാനവും ആദ്യം യഹൂദനും പിന്നെ യവനനും ലഭിക്കും. എന്നിട്ട് അടുത്ത വാക്യം കണ്ട്, ദൈവത്തിന്റെ മക്കൾ മുഖപക്ഷം ഇല്ലല്ലോ. കണ്ടോ, രക്ഷയും ആദ്യം യഹൂദനാണ്, ശിക്ഷയും ആദ്യം യഹൂദനാ. ഒരു സാധന പാഠമായി ഇസ്രായേൽ മനുഷ്യവർഗത്തിന് മുമ്പിൽ നിൽക്കുക. ആദ്യം രക്ഷയും ആദ്യം ശിക്ഷയും ഓർക്കാം. യേശുവിനെ തള്ളിപ്പറഞ്ഞ് യഹൂദന്റെ മേൽ വന്ന ശിക്ഷാവിധി നമ്മളൊക്കെ കണ്ടതാ. ഇതുപോലെ കഷ്ടമനുഭവിച്ച ഒരു ജനസമൂഹം ലോകത്തിലില്ല. സ്തോത്രം. അത് കണ്ടിട്ടെങ്കിലും യേശുവിനെ തള്ളുന്നവന്റെ മേൽ വരുന്ന ദൈവകോപത്തെക്കുറിച്ച് നമ്മൾ ഓർത്തുകൊള്ളണം. സ്തോത്രം. അതുകൊണ്ട് ആദ്യം യഹൂദൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഒരു ഒരു നല്ല സാധന പാഠമായിരിക്കുന്നു എന്ന ആശയവും അവിടെയുണ്ട്. സ്തോത്രം. അടുത്ത ഭാഗം 17 വാക്യം, അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇതാ ഈ ലേഖനത്തിന്റെ പ്രധാന വിഷയം പൗലോസിലേക്ക് അവതരിപ്പിക്കുക. ഈ ലേഖനത്തിന്റെ പ്രധാന വിഷയമാണിത്. എന്താ? ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. ഇതാണ് ഈ ലേഖനത്തിന്റെ പ്രധാന വിഷയം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞല്ലോ, ആര് ആർക്കെഴുതുന്നു, വിഷയം എന്താണ് എന്നുള്ളത് ആദ്യ ഭാഗത്ത് ചിത്രീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് 1 മുതൽ 17 വാക്യം ഒരു സെക്ഷനായിട്ടാണ് എടുക്കേണ്ടത്. നമുക്ക് ആ ഭാഗത്തെ കുറിച്ച് അല്പം ഒന്ന് ചിന്തിക്കാം. ദൈവത്തിന്റെ നീതി. അപ്പോൾ സുവിശേഷത്തിൽ ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടിരിക്കുകയാണ്. സുവിശേഷത്തിൽ ദൈവത്തിന്റെ നീതിയോ? അതെ, സുവിശേഷത്തിൽ ദൈവത്തിന്റെ നീതിയാണ്. നാം സദൃശവാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. അവിടെ വായിക്കുന്നത്, നീതിമാനെ കുറ്റം വിധിക്കുന്നവനും ദുഷ്ടനെ നീതീകരിക്കുന്നവനും ഒരുപോലെ യഹോവയ്ക്ക് വെറുപ്പെന്ന്. അപ്പോൾ പാപിയെ നീതീകരിക്കുമ്പോൾ, സൗജന്യമായി പാപിയെ നീതീകരിക്കുന്ന ദൈവം എങ്ങനെയാ നീതിമാനായിരിക്കുന്നത്? ശരിയല്ലേ? പാപിയെ സൗജന്യമായി നീതീകരിക്കുമ്പോൾ ദൈവം എങ്ങനെ നീതിമാനായിരിക്കും? സ്തോത്രം. അതാണ് ഈ ലേഖനത്തിന്റെ വിഷയമെന്ന് പറയുന്നത്. എങ്ങനെ അപ്പോൾ ദൈവം നീതിമാനായിരിക്കും? അതിനാണ് കാൽവറിയിലെ ക്രൂശ്. സ്തോത്രം. ആ നീതി എന്ന് പറയുമ്പോൾ പല അർത്ഥം അതിനകത്തുണ്ടെന്നാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പല അർത്ഥം അതിനകത്തുണ്ട്. ഒന്നത്, ദൈവത്തിന്റെ സ്വഭാവമാണ്. ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന്റെ സ്വഭാവമാണ്. ദൈവം നീതിമാനാണ്. ഒരിക്കലും മാറ്റമില്ലാത്ത നീതി, അത് ദൈവത്തിന്റെ നീതിയാണ്. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ പറയാൻ കഴിയും, ഒരിക്കലും ആ കാര്യത്തിൽ ദൈവം വിട്ടുവീഴ്ച ഇല്ലാത്തത് കൊണ്ടാണ് ഓമന പുത്രനെ കാൽവറിയിൽ കുരുതി കൊടുത്ത് നീതി നിവർത്തിച്ചത്. ശരിയല്ലേ? അതെ, ഓമന പുത്രനെ കാൽവറിയിൽ കുരുതി കൊടുത്ത്. ഓമന പുത്രൻ എന്നൊക്കെ പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അതിനെക്കുറിച്ച് വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. ദൈവം തന്നെ നീതി നിവർത്തിച്ചു വരാം. അപ്പോൾ ദൈവത്തിന്റെ നീക്കമില്ലാത്ത സ്വഭാവമാണ് ആ നീതി. സുവിശേഷത്തിൽ വെളിപ്പെട്ടിരിക്കുന്നു. എങ്ങനെ വെളിപ്പെട്ടിരിക്കുന്നു അല്പം കൂടെ വിശദീകരിക്കാം. സ്തോത്രം. രണ്ടാമത്, അത് ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. അതായത് ദൈവം വാഗ്ദത്തം ചെയ്തു. റോമാലേഖനത്തിന് ആദ്യ ഭാഗത്ത് തന്നെ പറഞ്ഞിരിക്കുന്നു, പ്രവാചകന്മാർ മുഖാന്തരം വിശുദ്ധ രേഖകളിൽ ദൈവം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം. അപ്പോൾ സുവിശേഷം ദൈവം വാഗ്ദത്തം ചെയ്തതാണ്. സുവിശേഷം വാഗ്ദത്തം ചെയ്തതുകൊണ്ട് ആ സുവിശേഷത്തിൽ വാഗ്ദത്ത നിവൃത്തി എന്ന ദൈവനീതി വെളിപ്പെട്ടിരിക്കുന്നു. അതെ, എന്താണ് നമുക്കറിയാം, ദൈവം ഏതൻ മുതലേ ഈ വാഗ്ദത്തം മനുഷ്യന് കൊടുത്തതാ. ആവർത്തിച്ച ആ വാഗ്ദത്തം
മനുഷ്യവർഗത്തോട് കൊടുത്തുകൊണ്ടേയിരുന്നു. ഏദേൻ മുതൽ ആവർത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്ന ആ വാഗ്ദത്തത്തിന്റെ നിവൃത്തി, അതാണ് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. ഇവിടെ ഒരു കൊരിന്തൃക്കെഴുതി ഒന്നാമത്തെ ലേഖനവുമൊക്കെ വായിക്കുമ്പോൾ മനുഷ്യരുടെ മുമ്പിൽ ഭോഷത്വമാ ദൈവത്തിന്റെ ബലഹീനതയാ എന്നൊക്കെ കാണാൻ കഴിയും. വായിച്ചിട്ടുണ്ടല്ലോ കൊരിന്തൃക്കെഴുതി ഒന്നാമത്തെ ലേഖനത്തിൽ ആ വാക്യങ്ങൾ കണ്ടാൽ അത് ദൈവത്തിന്റെ നീതി, അത് ദൈവത്തിന്റെ ഭോഷത്വമാണെന്ന് തോന്നിപ്പോകും. ഒന്ന് എടുത്താട്ടെ അതിന്റെ കൊരിന്തൃക്ക്. ആ കേട്ടോ, അതിന്റെ ഒന്നാം അധ്യായത്തിന്റെ 18 മുതൽ അങ്ങോട്ട് വായിക്കണം എങ്കിലാണ് നമുക്ക് അത് ചൊവ്വ അങ്ങോട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്.
ആ
കണ്ടോ, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. സ്തോത്രം, നോക്കണേ അത് ആ ഭോഷത്വമാണ്. എന്നാൽ മനുഷ്യന്റെ ബലത്തെക്കാൾ ദൈവത്തിന്റെ ഭോഷത്വം സ്തോത്രം. മനുഷ്യന്റെ ബുദ്ധിയേക്കാൾ ജ്ഞാനത്തെക്കാൾ ദൈവത്തിന്റെ ഭോഷത്വം ജ്ഞാനമേറിയതും, മനുഷ്യന്റെ ബലത്തെക്കാൾ ദൈവത്തിന്റെ ബലഹീനത ബലമേറിയതുമാണ്. സ്തോത്രം, നിങ്ങൾ ആ ഭാഗമൊക്കെ വീട്ടിലൊന്ന് വായിച്ചു നോക്കണം. വായിച്ചു നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് നമുക്കത് കാണാൻ കഴിയും. അപ്പോൾ എന്തുകൊണ്ടായി ദൈവത്തിന്റെ ബലഹീനതയെന്നും ദൈവത്തിന്റെ ഭോഷത്വവും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്? അവരെ നീതി നിവർത്തിക്കാൻ വേണ്ടിയാ. പറയാം, ഞാനത് വിശദീകരിച്ചു തരാം. 138 സങ്കീർത്തനം അതിന്റെ 2 വാക്യം ഒന്ന് വായിച്ചാൽ അവിടെ നമുക്കൊരു സൂചന കാണാൻ കഴിയും. 138 സങ്കീർത്തനം അതിന്റെ 2 വാക്യം ഒന്ന് വായിച്ചേക്കാൻ. കണ്ടോ, നീ നിന്റെ നാമത്തിന് മീരേ നിന്റെ വാഗ്ദാനം മഹിമപ്പെടും എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം? നമ്മളെ കൊരിന്ത്യ ലേഖനത്തിൽ വായിച്ചു ദൈവത്തിന്റെ ഭോഷത്വം ദൈവത്തിന്റെ ജ്ഞാനം എന്നൊക്കെ വായിക്കുന്നു. സ്തോത്രം, നോക്കണേ അപ്പോൾ ഇവിടെ പറയുന്നു തന്റെ നാമത്തിനു മീതേ തന്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ നാമം എന്താ? സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാധി, സർവശക്തൻ. പക്ഷേ ക്രൂശിലോട്ട് നോക്കിക്കേ, എന്റെ ശക്തി ഓട്ട് കഷണം പോലെയായി. സ്തോത്രം, ബലഹീനനെ പോലെ സർവവ്യാധിയായവൻ 3 ക്രൂശോട് ചേർത്ത് തറയ്ക്കപ്പെട്ടിരിക്കുക. സ്തോത്രം, സർവജ്ഞാനിയായവനെ അവർ പരിഹസിക്കുന്നു, അവന്റെ കന്നത്തടിച്ചേച്ച് അവർ ചോദിക്കുക, ഹാ പ്രവാചകനെ നീ ഒന്ന് പ്രവചിച്ച് നിന്നെ തല്ലിയത് ആരാ? സർവജ്ഞാനി ഒന്നും അറിയാത്തവനെ പോലെ അവിടെ നിൽക്കുക, സർവശക്തൻ ഒരു ബലഹീനനെ പോലെ അവരായിരിക്കുക, സർവവ്യാപി 3 ഒതുങ്ങിയിരിക്കുക. സ്തോത്രം, പ്രിയപ്പെട്ടവരെ അവന്റെ നാമത്തെ ഏതുമില്ല എന്നാക്കി തന്റെ നാമത്തിനു മീതേ എന്താ ചെയ്തേക്ക്? തന്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുക. ആദാമ്യവർഗത്തോടുള്ള ദൈവത്തിന്റെ വാഗ്ദാനം, ഹല്ലേലൂയ. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തറക്കും. ആദാമ്യവർഗത്തോടുള്ള തന്റെ വാക്ക് പാലിക്കാൻ തന്റെ നാമത്തെ ഏതുമില്ല എന്ന് വരുത്തി ദൈവം തന്റെ നീതി നിവർത്തിച്ചിരിക്കുന്നതാണ് സുവിശേഷത്തിൽ കാണുന്നത്. അതാണ് സുവിശേഷം. ഹല്ലേലൂയ, ദൈവ നീതിയുടെ നിവർത്തിയാണ്. ഹല്ലേലൂയ, പറയുന്നു നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് വിശ്വസിക്കട്ടെ. സ്തോത്രം, പ്രിയ ദൈവമക്കളെ, അതുപോലെ അപ്പോൾ ദൈവത്തിന്റെ പ്രകൃതമാണ്, അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. സ്തോത്രം, അതുപോലെ ദൈവം തന്റെ നീതി നമുക്ക് വേണ്ടിയിട്ട് തന്നിരിക്കുക, അത് ദൈവത്തിന്റെ ദാനവുമാണ്, ദൈവത്തിന്റെ ദാനവുമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവര്, കൊരിന്ത്യർക്കെഴുതിയ 1:1 അതിന്റെ 25 വാക്യം ഒന്ന് വായിച്ചാൽ അവിടെ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് വായിച്ചേ. അല്ല, 1 Cor 1:25 വായിച്ചല്ലോ. ഒന്ന് കൊഞ്ച് അതിന്റെ 30 വായിച്ചാട്ടെ. വായിച്ചു വായിച്ചു. കേട്ടോ, അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ആയിട്ട്. സ്തോത്രം, യേശു ക്രിസ്തുവാണ് നമ്മുടെ നീതി. അപ്പൊ സുവിശേഷത്തിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു പ്രസംഗിക്കപ്പെടുമ്പോൾ അത് വിശ്വാസത്താൽ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് യേശുവിന്റെ നീതി അവന്റെ പേരിൽ കണക്കിടപ്പെടുകയാണ്. അപ്പോൾ സുവിശേഷത്തിൽ ദൈവ നീതിയുടെ വെളിപ്പാടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഇത്രയൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്കിനി അതിന്റെ 17-ാമത്തെ വാക്യം ഒന്നുകൂടി ഒന്ന് വായിച്ചാൽ സ്തോത്രം അല്പം കൂടി ആശയം നമുക്ക് കിട്ടും. അതിൽ ഏതിലാ സുവിശേഷത്തിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. അതിന് ഇടയ്ക്ക് ആ ഭാഗം ഒന്ന് മാറ്റിയാൽ നമുക്ക് ഇങ്ങനെ പറയാം, അതിൽ ദൈവത്തിന്റെ നീതി വെളിപ്പെടുന്നു. അതിൽ ദൈവത്തിന്റെ നീതി വെളിപ്പെടുന്നു. എങ്ങനെയാ വെളിപ്പെടുന്നത്? വിശ്വാസം ഹേതുവായി. രണ്ട്, വിശ്വാസത്തിന് ആയിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ എന്നതാ അതിന്റെ അർത്ഥം? ചില തർജ്ജമകളിൽ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് എന്നൊക്കെ തർജ്ജമയുണ്ട്. പക്ഷെ മലയാളത്തിലെ ഈ തർജ്ജമ ഒറിജിനലിനോട് നല്ല നീതി വരച്ചിരിക്കുക. ഈ മലയാളത്തിൽ കാണുന്ന പോലെ തന്നെ ആ ഒറിജിനൽ ഗ്രീക്കിൽ കൊയിനെ ഗ്രീക്കിൽ കിടക്കുന്നത്. വാസ്തുതയിൽ നമുക്ക് ഇടയ്ക്കൊക്കെ ദൈവത്തോടൊരു ഒരു നന്ദിയൊക്കെ ഉണ്ടായിരിക്കണം. മലയാളം ബൈബിൾ തർജ്ജമ മൂലകൃതിയോട് വളരെ വിശ്വസ്തത പാലിക്കുന്ന, ആവുള്ളിടത്തോളം വിശ്വസ്തത പാലിക്കുന്നുണ്ട്. ചില ഭാഗങ്ങളിൽ ചില കലിതങ്ങളൊക്കെ കടന്നു കൂടിയിട്ടുണ്ടെന്നുള്ളതിനെ ഞാൻ കണ്ണടച്ച് അതിന് നേരെ കണ്ണടക്കുകയല്ല. പക്ഷേ സ്തോത്രം, അനേക തർജ്ജമകളെക്കാൾ നമ്മുടെ തർജ്ജമ, ഈ മലയാളം തർജ്ജമ വളരെ കൃത്യതയുള്ളതാണ്. മൂലകൃതിയിൽ വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും എന്ന് തന്നെയാണ്. അപ്പോൾ വിശ്വാസം ഹേതുവായി ദൈവനീതി വെളിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം ഒന്ന് കേട്ടേ പറയാം. ഇന്ന് ഇവിടെ ജനിക്കുന്ന ഒരു വ്യക്തി, ഇത് ജനിക്കുന്ന ഒരു വ്യക്തി, അവൻ ജനിക്കുമ്പോൾ തന്നെ പാപപ്രകൃതമുള്ളവനായിട്ടാണ് ഇവിടെ ജനിക്കുന്നത് അല്ലേ? എ ന്യൂലി ബോൺ ചൈൽഡ്, വെൻ ഹി ഈസ് ബോൺ ഇൻ ദ വേൾഡ്, ഹി ഹാസ് ദാറ്റ് സിൻഫുൾ നേച്ചർ റിമെയിനിംഗ് ഇൻ ഹിം. ഹെറിഡിറ്ററിലി ഹി ഈസ് ഇംബൈബിംഗ് ദാറ്റ് സിൻഫുൾ നേച്ചർ. പൈതൃകമായി തന്നെ അവനിൽ ആ പ്രകൃതം ഇരിക്കുക, പാപപ്രകൃതം ഇരിക്കുക. ഹൗ കെൻ ഹി ബി റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് സിൻഫുൾ നേച്ചർ? അവനെങ്ങനെ ആ സിൻഫുൾ നേച്ചറിനെ, ആ പാപപ്രകൃതത്തിന് അവൻ ഉത്തരവാദിയായിരിക്കാൻ കഴിയും? ഇഫ് ഗോഡ് പണിഷസ് ദാറ്റ് പേഴ്സൺ ഫോർ ഹിസ് സിൻഫുൾ നേച്ചർ, ദാറ്റ് ഇസ് ഇൻജസ്റ്റിസ് അല്ലേ? ദൈവം ഈ പാപപ്രകൃതമുള്ളവനെ ആ പാപപ്രകൃതം ഉണ്ടെന്നുള്ള കാരണത്താൽ ശിക്ഷിച്ചാൽ അതൊരിക്കലും നീതിയല്ല, ഒരിക്കലും നീതിയല്ല. സ്തോത്രം. അതുകൊണ്ടാണ് കേട്ടേ, ഒരിക്കലും ദൈവം പാപപ്രകൃതം നിമിത്തം ആരെയും ശിക്ഷിക്കുന്നില്ല. കേക്കണേ, ഞാനൊന്നുകൂടെ വിശദീകരിക്കാം. സ്തോത്രം. പാപത്തിന്റെ ന്യായവിധി കാൽവരിയിൽ കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഇത് വിഷയത്തിന്റെ അവതരണമായി ഇവിടെ തുടർന്നുള്ള അധ്യായങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ 8-ാം അധ്യായത്തിൽ നമ്മൾ ഇവിടെ കാണാം. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിക്കുമ്പോൾ, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെയും ആത്മാവിന്റെയും പ്രമാണം നമുക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായ പ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ച് പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. പാപത്തിന്റെ ശിക്ഷാവിധി കാൽവറിയിൽ കഴിഞ്ഞു. ഇനി പാപിയായതുകൊണ്ട് ആരും ശിക്ഷിക്കപ്പെടുകയില്ല. പിന്നെ ശിക്ഷിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16 മുതൽ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും, തന്റെ ഏകജാതം. ഇനി പാപിയായതുകൊണ്ട് ആരും ശിക്ഷിക്കപ്പെടുകയില്ല. പിന്നെ ശിക്ഷിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16 മുതൽ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും, തന്റെ ഏകജാതനായ എടുത്തെന്ന് വായിച്ച എടുത്തെന്ന് വായിച്ചാട്ടെ വിശ്വസിക്കുന്ന ഏവനും എടുത്തു വായിച്ചാട്ടെ എടുത്തു വായിച്ചാട്ടെ എടുത്തു വായിച്ചാട്ടെ യോഹന്നാൻ 3:16 മുതൽ വായിച്ചോളൂ.
ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ രക്ഷിപ്പാനല്ല, ലോകം അവനാ രക്ഷിക്കപ്പെടുവാനത്രേ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധി ഇല്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകദാനം ഏകജാതനായ പുത്രനെ
പുത്രന്റെ നാമത്തിൽ
കേട്ടോ,
വിശ്വസിക്കാത്തവന് തന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. അടുത്ത ഭാഗം, ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ന്യായവിധി? വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചതാണ് ന്യായവിധി. വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചു, വെളിച്ചം ലോകത്തിൽ വന്നു, പക്ഷെ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചു. പാപം ചെയ്തു എന്നുള്ളത് കൊണ്ടല്ല, പാപ പ്രകൃതമുണ്ടെന്നുള്ളത് കൊണ്ടല്ല, പാപ പരിഹാരത്തിന് ഇവിടെ വന്ന് സ്തോത്രം യാഗമായി തീർന്ന കർത്താവിലൂടെ ഒരുക്കപ്പെട്ട രക്ഷാപദ്ധതിയെ തള്ളിക്കളഞ്ഞു. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം വായിക്കുമ്പോൾ, അതിന്റെ 9 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ഞാൻ വലിയൊരു വെള്ള സിംഹാസനം ഇരിക്കുന്നതും കണ്ടു. അറിയാമല്ലോ അന്ത്യന്യായവിധിയുടെ ചിത്രമാണ് അവിടെ കാണുന്നത്. താഴോട്ട് വായിക്കുമ്പോൾ പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകമെന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി. അപ്പോൾ മരിച്ചവരുടെ ആളുകൾ അവിടെ വിസ്താരത്തിൽ നിൽക്കുന്നവരുടെ പ്രവൃത്തികളാണ് ഈ പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നുള്ളത് വ്യക്തമാകുന്നു. സ്തോത്രം. അടുത്തത് ന്യായവിധി ഉണ്ടായി കഴിഞ്ഞു. അടുത്ത ഭാഗം, ജീവന്റെ പുസ്തകമെന്ന മറ്റൊരു പുസ്തകവും തുറന്നു. ജീവ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ. സ്തോത്രം. ഒരുവന്റെ ഓർമ്മയുടെ പുസ്തകം വായിച്ചപ്പോൾ അവൻ മഹാകൊലപാതകം ചെയ്തിരിക്കുന്നു, മഹാദോഷം 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 ചെയ്തിരിക്കുന്നു. അതെല്ലാം വായിച്ചു കഴിഞ്ഞാലും ദൂതൻ ചോദിച്ചെന്നിരിക്കട്ടെ, ഓ ഈ മഹാദോഷം ചെയ്തതിനെ തള്ളിക്കളയറ്റ നരകത്തിൽ. ജീവന്റെ പുസ്തകം തുറക്ക്, ഇവന്റെ പേരുണ്ടോ എന്ന് നോക്ക. ഇല്ല എന്ന് പറയുമ്പോൾ വിധി എന്താണെന്നറിയാമോ? നീ പാപ പ്രകൃതമുള്ളവനായതുകൊണ്ടോ പാപം ചെയ്തതുകൊണ്ടോ എന്നല്ല വിധി, ജീവ പുസ്തകത്തിൽ നിന്റെ പേര് ഇല്ല. ഈ പുസ്തകത്തിൽ നിന്റെ പേര് ഇല്ല. കുഞ്ഞാടിന്റെ ജീവപുസ്തകമാണ് വെളിച്ചം ലോകത്തിൽ വന്നു. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്, വെളിച്ചം ലോകത്തിൽ വന്നു, പക്ഷേ മനുഷ്യന്റെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തെക്കാൾ. അതുകൊണ്ടാണ് ന്യായവിധി, അതാണ് ദൈവനീതി. അപ്പോൾ നോക്കണേ, അവനെ ന്യായം വിധിക്കുന്നത് നീതിയാണ്. സുവിശേഷത്തിൽ ദൈവനീതി വെളിപ്പെടുന്നത് കണ്ടോ? ഹല്ലേലൂയ. നമ്മള് എന്റെ പാപ ഞാൻ എന്റെ പാപപ്രകൃതത്തെ ഉത്തരവാദിയല്ല. ജന്മനാ എനിക്ക് പ്രകൃതം കിട്ടിയതാ. ദൈവമേ നീ എന്നെ ഈ പ്രകൃതമുള്ളവനായതുകൊണ്ട് ശിക്ഷിച്ചാൽ നീതിയാണോ? അയ്യോ കുഞ്ഞേ, നിന്നെ ആ പ്രകൃതമുള്ളതുകൊണ്ട് ശിക്ഷിക്കയില്ല. അയ്യോ ആ പ്രകൃതമുള്ളത് കൊണ്ടല്ലേ, പാപമംഗലമായ സാഹചര്യങ്ങൾ ജീവിച്ചത് കൊണ്ടല്ലേ ഞാൻ ഈ പാപമൊക്കെ ചെയ്തു പോയത്. അതുകൊണ്ടും നിന്നെ ശിക്ഷിക്കുന്നില്ല. പിന്നെ എന്നെ ശിക്ഷിക്കുന്നത് എന്തുകൊണ്ടാ? നിന്നെ ശിക്ഷിക്കുന്നതോ, നിന്നെ ശിക്ഷിക്കുന്നത് വെളിച്ചം ലോകത്തിൽ വന്നു. പക്ഷെ നീ വെളിച്ചത്തെ തള്ളി. നിനക്കു വേണ്ടി ഒരുക്കപ്പെട്ട രക്ഷാമാർഗം അവഗണിച്ചത് കൊണ്ട് ഇത് നീതിയാണ്. അപ്പോൾ സുവിശേഷത്തിൽ ദൈവത്തിന് നീതി വെളിപ്പെടുത്തുന്നത് കണ്ടോ? ഇനി അത് വിശ്വാസത്താൽ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു കൊച്ച ചെലവുള്ള ഒരു കാര്യമാ. രക്ഷാമാർഗത്തിൽ ഒരുവൻ അനുസരിക്കേണ്ടിയിരുന്നതെങ്കിൽ സ്തോത്രം. മനസ്സിലായില്ലേ? സ്തോത്രം. ചിലർക്കെങ്കിലും അതനുസരിക്കുവാൻ കഴിയുമായിരുന്നില്ലെന്ന് വരാം. ഓർത്തു ജെറുസലേമിൽ ചെന്ന്, കാൽവറി കുരിശിന്റെ അവിടെ ചെന്ന്, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ട ആ മലയുടെ തീര അടിവാരത്തിൽ എന്നൊന്ന് കുമ്പിട്ട് നമസ്കരിച്ചൊരു ഏറ്റുപറച്ചിൽ പ്രാർത്ഥന കഴിക്കണം എന്ന് പറഞ്ഞായിരുന്നു. എന്നെ കൊണ്ട് വെക്കുവോ? നമ്മളെ കൊണ്ട് വെക്കുകയില്ല. അത്രയും ചില വേണ്ട. ഏതെങ്കിലും ഒരു ചെറിയ ചെലവുള്ളൊരു കാര്യമാണ് രക്ഷാമാർഗം എങ്കിൽ ചിലർക്കെങ്കിലും അത്
സാധിക്കുവാൻ പ്രാപിക്കുവാൻ കഴിയാതെ പോയതിന്. പക്ഷെ ഇതൊരു ചെലവുമില്ല, സൗജന്യമായി നീതീകരിക്കപ്പെടുകയാ വിശ്വാസം. ഹല്ലേലൂയ, വിശ്വാസം ഹേതുവായി നീതി വെളിപ്പെട്ടിരിക്കുകയാ, ഒരു ചെലവുമില്ല. അടുത്തത് വിശ്വാസത്തിന്റെ ആയിക്കൊണ്ട് ആദ്യത്തെ ചുവട് വിശ്വാസത്തിന് വെക്കുന്നെങ്കിൽ തുടർന്ന് വിശ്വാസ ജീവിതം ഉണ്ടാകണം. വിശ്വാസത്തിനായിക്കൊണ്ട് വിശ്വാസം ഹേതുവായി ദൈവനീതി വെളിപ്പെട്ടിരിക്കുന്നു, സ്തോത്രം. പിന്നെ വിശ്വാസത്തിന് ആയിക്കൊണ്ട് നീ തുടർന്നും വിശ്വാസത്തോടെ ജീവിക്കണം, സ്തോത്രം. വിശ്വാസം എന്ന് പറയുന്നത് ഒരു ചുവടെടുത്ത് തീരുന്നതല്ല. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞത് മറക്കല്ലേ, സ്തോത്രം. കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ ഒരൊടമ്പടി എടുക്കുന്നുണ്ട്, അവിടെ തീരുന്നില്ല. അതൊരു പുതിയ ജീവിതത്തിന്റെ തുടക്കമാണ്. യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ അതൊരു തുടക്കമാണ്. അത് കഴിഞ്ഞ് തുടരുകയാ ജീവിതം, വിശ്വാസം ഹേതുവായി തുടർന്ന് വിശ്വാസ ജീവിതത്തിനായി. ഹല്ലേലൂയ, വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും ദൈവത്തിന്റെ നീതി സുവിശേഷത്തിൽ വെളിപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവര്, ക്രിസ്ത്യ ജീവിതത്തിൽ കാലെടുത്തു വെച്ചു, വിശ്വാസ മാർഗത്തിലേക്ക് നീ കാലെടുത്ത് വെച്ചെങ്കിൽ അതൊരു മാർഗം, ആ വിശ്വാസ മാർഗം. നമ്മൾ താഴ്ത്തു വരുമ്പോൾ നമ്മൾ പഠിക്കും. ഹല്ലേലൂയ, അതൊരു ചുവട്, ആദ്യത്തെ ചുവട് വെച്ചു, നീ തുടർന്ന് യാത്ര ചെയ്യണം. അതാണ് രക്ഷയ്ക്ക് രണ്ടാമത്തെ ഘട്ടമുണ്ട്, മൂന്നാമത്തെ ഘട്ടമുണ്ട്. ഹല്ലേലൂയ. അടുത്തത്, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നമുക്ക് കാണാൻ കഴിയും, സ്തോത്രം. ഹബക്കൂക്കിന്റെ പ്രവചനം 2:11 ഇവിടെ ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. പഴയ നിയമത്തിലും ഈ വാഗ്ദത്തമുണ്ട്, വിശ്വാസത്താലാണ് രക്ഷയെന്നുള്ളത് പഴയ നിയമ തിരുവെഴുത്തുകളിൽ തന്നെ എഴുതിയിരിക്കുന്നതാണ്. നീതിമാൻ വിശ്വാസത്താൽ, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറയുമ്പോൾ, സ്തോത്രം, എന്താ അതിന്റെ അർത്ഥം കേട്ടേ പറയാം. ജീവിക്കും എന്ന് പറയുമ്പോൾ രണ്ട് നിലയിലും വ്യാഖ്യാനിക്കത്തക്ക പദമായിട്ടാണ് മൂലകൃതിയിലിരിക്കുന്നത്. മലയാളത്തിലും അങ്ങനെ തന്നെയാ. ജീവിക്കും എന്നുള്ളത് ആദ്യത്തെ അതിന്റെ അർത്ഥം ജീവൻ പ്രാപിക്കും, സ്തോത്രം. രണ്ട്, ആ ജീവനിൽ തുടർന്ന് മുന്നേറും. ഈ രണ്ടാശയവും അവിടെയുണ്ട്, വ്യക്തമാക്കാം, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ജീവനാണ്, രോഗസൗഖ്യമല്ല. യേശുക്രിസ്തുവിൽ ഒരു ദൈവവേദന ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? നിത്യ ജീവൻ. എന്താ നിത്യ ജീവൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരിക്കലും മരിക്കാതിരിക്കുക എന്നല്ല അതിന്റെ അർത്ഥം. മരണം എന്നാൽ വേർപാട് എന്നാണ് അതിന്റെ അർത്ഥം. വേദപുസ്തകത്തിൽ മരണം എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന അർത്ഥം വേർപാട്. പാപത്തിന്റെ ശമ്പളം മരണമാണെന്ന് പറഞ്ഞാൽ വേർപാടാണെന്നാണ് അതിന്റെ അർത്ഥം. മൂന്ന് വിധ മരണം, പാപത്തിന്റെ ശമ്പളം: ആത്മീയ മരണം, ശാരീരിക മരണം, നിത്യമായ മരണം. നിത്യം നരകത്തെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് അറിയാമല്ലോ, അതിന് നിത്യ മരണമെന്നാണ് നരകത്തെ കുറിച്ച് തിരുവചനം പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അർത്ഥം നിത്യമായ വേർപാടെന്ന, ഒരിക്കലും പിന്നെ കൂട്ടായ്മയ്ക്ക് സാധ്യതയില്ലാതെ സകല പ്രത്യാശയിൽ നിന്നും അകന്ന് ഒറ്റയ്ക്ക് വേർപെട്ടു പോകുന്ന അവസ്ഥയാണ് നരകം. നിത്യമായ വേർപാട്, നിത്യമായ മരണം. മരണം വേർപാടെങ്കിൽ ജീവൻ കൂട്ടായ്മയാണ്. മരണം വേർപാട്, ജീവൻ എന്താ? കൂട്ടായ്മ, കൂട്ടായ്മ. സ്തോത്രം. യേശു ക്രിസ്തുവിൽ ഒരിക്കലും പിരിയാത്ത നിത്യമായ കൂട്ടായ്മ ബന്ധം നമുക്ക് പ്രാപിക്കാൻ കഴിയും എന്നാണ്. യേശു ക്രിസ്തുവിൽ നിത്യജീവനുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സകല ലൗകിക ബന്ധങ്ങളും മരണം കൊണ്ട് തീരും. സ്തോത്രം. പണ്ട് പാടുന്നൊരു പാട്ടുണ്ടായിരുന്നു, ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും പിരിയുമ്പോൾ ആരുണ്ട് എന്നെ നടത്താൻ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിന്റെ പ്രസക്തി ഈ ആയുസ് കൊണ്ട് തീരുന്നതല്ല. സുവിശേഷത്തിന്റെ പ്രധാന ട്രസ്റ്റ്, സുവിശേഷത്തിന്റെ പ്രസക്തി മരണാനന്തര ജീവിതമാണ്. മറന്നു പോകല്ലേ, മരണത്തിനപ്പുറത്തേക്കും നിത്യതയോളം നീണ്ടു നിൽക്കുന്ന കൂട്ടായ്മ ബന്ധം, അതാണ് ജീവൻ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം. വിശ്വാസത്താൽ യേശു ക്രിസ്തുവിന്റെ പ്രായച്ചിത്ത മരണത്തിലെ വിശ്വാസത്താൽ ഒരുവൻ ദൈവത്തോടുള്ള കൂട്ടായ്മയിലേക്ക് കടക്കുന്നു എന്നാണ് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ളതിന്റെ അർത്ഥം. ഹല്ലേലൂയ. സുവിശേഷത്തിൽ വെളിപ്പെടുന്ന നീതി അംഗീകരിക്കുന്നവൻ, സുവിശേഷത്തിൽ വെളിപ്പെടുന്ന നീതി അംഗീകരിക്കുന്നവൻ, സ്തോത്രം, ആ വിശ്വാസത്താൽ ആത്മീക ജീവൻ പ്രാപിച്ച് ദൈവത്തോട് കൂട്ടായ്മയിലേക്ക് കടക്കും. ആ കൂട്ടായ്മയിലേക്ക് വന്നവൻ ആ കൂട്ടായ്മയിൽ തുടർന്ന് മുൻപോട്ട് ജീവിക്കും എന്നാണ് അതിന്റെ അർത്ഥം. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. സ്തോത്രം. അട്ട് സഹോദരങ്ങളിൽ എല്ലാവരും ഈ ജീവൻ പ്രാപിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. ദൈവത്തോടുള്ള ഹൃദ്യവും ഊഷ്മളവും യാഥാർത്ഥ്യവുമായ കൂട്ടായ്മ ബന്ധം എല്ലാവരും അനുഭവിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കട്ടെ. അതില്ലെങ്കിൽ അയ്യോ, ജനിച്ചു ജീവിച്ചതുകൊണ്ട് ഒരു വിശേഷവും ഇല്ല. നിത്യജീവൻ പ്രാപിക്കാതെ യേശുവിൽ നിന്ന് വേറെ എന്ത് പ്രാപിച്ചാലും അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ജീവിക്കും കർത്താവിലെ വിശ്വാസത്താൽ ജീവിക്കും. ആട്ടെ, തൽക്കാലത്തേക്കുള്ള ഒരാശയം ഞാൻ പറഞ്ഞു. അത് പിന്നെ വളരെ വളരെ വിശദമായി അതിനെക്കുറിച്ച് ചിന്തിക്കാണ്ട് അത്രയും അങ്ങനെ കൂടുതൽ വിശദീകരിക്കാൻ പോയാൽ നമ്മുടെ എങ്ങും തീരാതെ വരും. അതുകൊണ്ട് ഞാൻ മിനിമം എക്സ്പ്ലനേഷൻസ് പറഞ്ഞ് ഞാൻ തുടരുകയാണ്. ഇനി ഈ 18-ാം വാക്യം മുതൽ 1:18 മുതൽ 3:20 വരെ വായിക്കുമ്പോൾ, റോമർ 1:18 മുതൽ 3:20 വരെ വായിക്കുമ്പോൾ അവിടെ മനുഷ്യന്റെ പാപാവസ്ഥയുടെ ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മനുഷ്യൻ പാപിയാണ്. മനുഷ്യൻ പാപിയാണ്. ഓ, മനുഷ്യന്റെ പാപാവസ്ഥ എത്ര ഹീനമാണ്, എത്ര നികൃഷ്ടമാണ്. അതിന്റെ വിശദീകരണം, വെറുതെ മാറി നിന്ന് കുറ്റം ആരോപിക്കുകയല്ല പൗലോസ്, പിന്നെ കാര്യകാരണ സഹിതം തെളിവുകളുടെ നീണ്ട നിര നമ്മുടെ മുമ്പിൽ നിരത്തുകയാണ്. 1:18 മുതൽ 3:20 വരെ പാപാവസ്ഥയുടെ തെളിവുകൾ നിരത്തുകയാണ്. ആ തെളിവുകൾ നിരത്തുമ്പോൾ മനുഷ്യവർഗത്തെ 4 കൂട്ടമായി തിരിച്ചു. മനുഷ്യവർഗത്തെ 4 കൂട്ടമായി തിരിച്ച് ഓരോ കൂട്ടവും എത്രമാത്രം പാപത്തിലാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. സ്തോത്രം. ആ 4 കൂട്ടം ഞാൻ വേഗം ഒന്ന് കാണിച്ചു തന്നിട്ട് മുമ്പോട്ട് പോകാം. അതിന്റെ 1:18 കണ്ടി, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യൻ, അതാണ് 1-ാം കൂട്ടം. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന ഒരു കൂട്ടം, 1-ാം കൂട്ടം. 1:18 മുതൽ 32 വരെയുള്ള ഭാഗത്ത് ആ കൂട്ടത്തെ കുറിച്ചാണ് പറയുന്നത്. ആ കൂട്ടത്തെ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും, ഇത് ജാതീയ ലോകമാണ്. ജാതീയ ലോകം, ജാതികളുടെ ലോകം. അവർ അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്നു എന്നൊക്കെ പറയുന്നത് എന്താണ് നമുക്ക് പിന്നെ തുടർന്ന് ചിന്തിക്കാം. ഇപ്പോൾ അതിന്റെ ഔട്ട്ലൈൻ ഒന്ന് ചിന്തിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. അവര് വിഗ്രഹാരാധനയിൽ പോയിരിക്കുന്നു, അസന്മാർഗിക ജീവിതത്തിൽ തുടരുന്നു, സാമൂഹ്യ ദ്രോഹപരമായ പെരുമാറ്റമുള്ളവരാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ താഴോട്ട് വിശദീകരിച്ചിരിക്കുക. 2-ാം കൂട്ടം, 2:1 കണ്ടി, അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യമായുള്ളവേ, അത് 2-ാം കൂട്ടം. അത് നമുക്കറിയാം, 2:16 വരെയുള്ള ഭാഗത്ത് വിമർശകരായ ധർമ്മിഷ്ഠവാദികൾ, അത് യഹൂദന്മാരുമുണ്ട് യവനന്മാരുമുണ്ട്, രണ്ടു കൂട്ടമുണ്ട്. യഹൂദന്മാരും ജാതികളുമുണ്ട് ആ കൂട്ടത്തിൽ. മറ്റുള്ളവരെ വിമർശിക്കുന്ന കുറെ കൂട്ടം ധർമ്മിഷ്ഠന്മാർ, എത്തിക്കൽ ടീച്ചേഴ്സ്. ഇവൻ ദോ ദേ പ്രീച്ച് എത്തിക്സ്, ദേ ഡോണ്ട് പ്രാക്ടീസ് ഇറ്റ്. അവര് വിധിക്കുന്നുണ്ട്, മറ്റുള്ളവരെ വിധിക്കുന്നുണ്ട്. ദേ പ്രീച്ച് ഔട്ട് ബട്ട് ദേ ഡോണ്ട് പ്രാക്ടീസ്. ആ കൂട്ടമാണ് 2-ാം കൂട്ടം. 3-ാം കൂട്ടം, 2:17 മുതൽ, നീയോ യഹൂദൻ എന്ന് പേർ കൊണ്ടു. കേട്ടോ, 3-ാം കൂട്ടം ആരാ? യഹൂദൻ. 1-ാം കൂട്ടം, നാനീതി കൊണ്ട് സത്യത്തെ നടക്കുന്ന സകല മനുഷ്യർ, അത് പുറജാതികൾ, ജാതീയ ലോകം. 2-ാം കൂട്ടം, ജാതികളിൽ നിന്നും യഹൂദന്മാരിൽ നിന്നും ഉൾപ്പെടെയുള്ള ധർമ്മിഷ്ഠവാദികളായ ഒരു കൂട്ടം. അവർ മറ്റുള്ളവരെ ഉപദേശിക്കുന്നുണ്ടെങ്കിലും തങ്ങളെ തന്നെ ഉപദേശിക്കുന്നില്ല, അതാ പൗലോസ് പറയുന്നത്. 3-ാം കൂട്ടം യഹൂദൻ, നീയോ യഹൂദൻ എന്ന് പേർ കൊണ്ടു. സ്തോത്രം.
അത് രണ്ടാം അധ്യായത്തിന്റെ 17 മുതൽ മൂന്നാം അധ്യായത്തിന്റെ 8 വരെ തുടരുകയാണ്. മൂന്നാം അധ്യായത്തിലെ 8 വരെ. ഇനി നാലാമത്തെ കൂട്ടത്തെ മൂന്നാം അധ്യായത്തിന്റെ 9 മുതൽ 20 വരെയുള്ള ഭാഗത്ത് കാണാം. അതാരാ കണ്ടേ? നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ. അപ്പം ആദാമ്യ വർഗത്തെ മുഴുവൻ അടച്ച് നാലാമത്തെ കൂട്ടം. ഇങ്ങനെ 4 കൂട്ടമായി തിരിച്ചാണ് പൗലോസ് മനുഷ്യന്റെ പാപ അവസ്ഥയെ ചിത്രീകരിക്കുന്നത്. സ്തോത്രം. ഒന്നാമത്തെ കൂട്ടത്തെ നമുക്കൊന്ന് എടുക്കാം. ജാതീയ ലോകം, പുറജാതികളുടെ ലോകം. ഇവിടെ ഈ ഭാഗം അങ്ങോട്ട് ചിത്രീകരിച്ചിരിക്കുന്ന ഭയങ്കര ക്രമമായിട്ടാണ്, ഭയങ്കര ചിട്ടയായിട്ടാണ്. ഞാൻ ചില കാര്യം ഒന്ന് അതിന്റെ ആ ചിട്ടയും ക്രമവും ഒക്കെ ഒന്ന് കാണിച്ചു വന്ന് മുമ്പോട്ട് പോകാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട്. നോക്കണേ, 16-ാമത്തെ വാക്യത്തിൽ, 1:16 നമ്മളിപ്പോ കണ്ട ഭാഗത്ത് ദൈവത്തിന്റെ ശക്തി പൗലോസ് ലീഹ പരാമർശിച്ചു. 17-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ നീതി പരാമർശിച്ചു. നമ്മളത് രണ്ടും ചിന്തിച്ചു. 16-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ ശക്തിയും 17-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ നീതിയും. അത് രണ്ടും സുവിശേഷവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി അതിന് 18-ാമത്തെ വാക്യം വരുമ്പോൾ ദൈവത്തിന്റെ കോപം കണ്ടോ? പാപത്തിക്ക് നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടു വരുന്നു. 18-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ കോപം. പിന്നെ 19-20 വാക്യങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ തേജസ്. സ്തോത്രം. ഇങ്ങനെ ക്രമമായിട്ടാണ് അതിന്റെ ആ വിശദീകരണം വരുന്നത്. വളരെ ഓർഡർലിയാണ്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പൗലോസ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ഇനി 18-ാമത്തെ വാക്യം മുതലുള്ള അല്പം വിശദമായുള്ള ചിന്തനത്തിനായി നമുക്ക് ഒരുങ്ങാം. ഞാൻ ഒന്നുകൂടെ പറയാം, ആർക്കെങ്കിലും കിട്ടാതെ പോയെങ്കിൽ. 16-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ ശക്തി, വിശ്വസിക്കുന്ന ഏവനും ആദ്യ യഹൂദനും തിരിയവനും രക്ഷയ്ക്കായി ദൈവ ശക്തി. 17-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ദൈവത്തിന്റെ നീതി, സുവിശേഷത്തിൽ വെളിപ്പെട്ടതാണ്. 18-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ദൈവത്തിന്റെ കോപം. ഇനി 19-20 വാക്യങ്ങൾ വരുമ്പോൾ ദൈവത്തിന്റെ തേജസ്, വെളിപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. സ്തോത്രം. ഈ 4 കാര്യങ്ങളുടെ വെളിപ്പാട് അത് ക്രമമായി പ്രോഗ്രസീവായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇനിയും തുടർന്ന് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഇത് പ്രസക്തമാണ്, അല്പം കൂടി അത് മനസ്സിലാക്കാനായിട്ട് സഹായകരമാകും. ഇനി 18-ാമത്തെ വാക്യം, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ഈ അനീതി കൊണ്ട് സത്യത്തെ, എന്തോ ഈ സത്യം, സത്യം പ്രിയപ്പെട്ടവരെ, അതിന്റെ 19-20 വാക്യങ്ങളിൽ സത്യം എന്താണെന്ന് വെളിപ്പെടുത്തിയിരിക്കുക. എന്താ 19-20 പറയുന്നത്? ദൈവത്തെ കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു, ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചം നോക്കിയാൽ സൃഷ്ടാവായ ദൈവത്തെ കാണാം. എത്ര തെളിഞ്ഞ സത്യമാണ്. പക്ഷേ അനീതിയിൽ രസിക്കാൻ താല്പര്യപ്പെടുന്ന മനുഷ്യൻ തന്റെ മുമ്പിൽ തെളിഞ്ഞിരിക്കുന്ന ഈ സത്യം കണ്ടില്ല എന്ന് വെക്കുക. അനീതിയിൽ തുടരാനുള്ള അവന്റെ താല്പര്യം കൊണ്ട് അവന്റെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്ന ഈ ദൈവിക സത്യത്തിന് നേരെ അവൻ കണ്ണടച്ചേക്കുക. അനീതി കൊണ്ട് ഈ ദൈവ സത്യത്തെ അവൻ എന്ത് ചെയ്തിരിക്കുക? തടഞ്ഞേക്കുക. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഇവിടെ ഒരു എട്ടുകാലിയുടെ വല കണ്ടാൽ അതിന്റെ പിന്നിൽ എട്ടുകാലി ഉണ്ടെന്ന് ബോധമുള്ള ആർക്കും ചിന്തിക്കാം. ഈ പ്രപഞ്ചം കണ്ടാൽ ഈ പ്രപഞ്ചത്തിന് പിന്നിൽ ഒരു സൃഷ്ടാവുണ്ടെന്നുള്ളത് മനസ്സിലാക്കരുതോ? ഇതാ ഞാനിതാ ഇവിടെ, ഞാൻ എന്നെ തന്നെ ഇവിടെ കാണുന്നു. വിത്ത് ഓൾ മൈ ഫാക്കൽറ്റീസ്, ഇമോഷണൽ എബിലിറ്റീസ്, ഇന്റലക്ച്വൽ എബിലിറ്റീസ്, ഫിസിക്കൽ എബിലിറ്റീസ് ആൻഡ് സ്പിരിച്വൽ എബിലിറ്റീസ്. With all my faculties and abilities, I am here. Njan ivide undu. Where have I come from? What am I here? If God created me, am I responsible to him? Devam njan ida enna kaanunu. Devam enne ee faculties, ee kazhivukale idellam ullavana ivide srishtichakirikkunu. Devam enne srishtichathu endha devathinte uddesham? Devathodu enikku oru kadappaadundo? Devathodu enikku oru kadappaadundengil നോക്കണേ, അതെന്താണ്? ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ. അതാ തിരുവചനം നോക്കിയാൽ കോമൺ സെൻസ് ഉള്ളവൻ ദൈവത്തെ അന്വേഷിക്കും.
ശരിയല്ലേ? പക്ഷേ അനീതിയിൽ രസിക്കാൻ താല്പര്യപ്പെടുന്നവൻ ദൈവം എന്ന യാഥാർത്ഥ്യത്തിന് നേരെ ബോധപൂർവം കണ്ണടച്ചിരിക്കുക. ബോധപൂർവം എനിക്കൊരു കാര്യം സന്തോഷമുണ്ട്, നിരീശ്വരവാദികളുടെ കാലം ഏതാണ്ട് കഴിഞ്ഞുപോയി. തന്നെ അങ്ങ് ഉണ്ടായതാണെന്ന് പറയുകയായിരുന്നു. ഞാൻ തന്നെ അങ്ങ് ഉണ്ടായതാണ് എന്ന് പറഞ്ഞാൽ ഐ എം നോട്ട് റെസ്പോൺസിബിൾ ടു എനിബഡി എന്നുള്ള അർത്ഥമാണ്. തന്റെ ഇടം കൊണ്ട്, അഹങ്കാരം കൊണ്ട്, മത്സരം കൊണ്ട്, വിധേയപ്പെടാനുള്ള മനസ്സില്ലായ്മ കൊണ്ട് മനുഷ്യൻ പറഞ്ഞതാ. പക്ഷെ അതിന്റെ ഒരു അനാഥത്വം ഉണ്ടാക്കുന്ന ഒരു ഒരു പ്രസ്താവനയാ. ഞാൻ ആരോടും റെസ്പോൺസിബിൾ അല്ല, എനിക്ക് ആരോടും ഉത്തരവാദിത്തമില്ല, ഞാൻ തന്നെ അങ്ങ് ഉണ്ടായതാ, എനിക്കൊരു ഉടമസ്ഥനില്ല. അയ്യോ, അതൊരു അനാഥത്വം ഉണ്ടാക്കുന്ന അല്ലേ? ഇറ്റ് ലീവ്സ് വൺ ഓർഫൻ ആൻഡ് ഫോർലോൺ, ഡോണ്ട് യു തിങ്ക് സോ? പക്ഷേ അതിന്റെ നേരെ ഓപ്പോസിറ്റ് മറ്റേ ഭാഗം എന്ന് പറഞ്ഞു, ഞാൻ എന്റെ ദൈവത്താൽ അവന്റെ തിരുസ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ്. ദൈവം എന്നെ സ്നേഹിക്കുന്നു, ദൈവം എന്നെ കരുതുന്നു, ദൈവം എന്നിൽ നിന്ന് ആ സ്നേഹബന്ധം ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ, ഓ, ഇറ്റ് ഗിവ്സ് എ മീനിങ് ടു ലൈഫ് അല്ലേ? അനാഥത്വം അങ്ങ് തീർന്നു, അനാഥത്വം പോയി. സ്തോത്രം. ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ എന്നെ ദത്തെടുത്ത ഒരു ചിന്തയാ. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിനുള്ളവനാണ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊരു സന്തോഷമാണ്. ഐ ഗോട്ട് ആൻ അഡ്രസ്, ഐ എം നോട്ട് ആൻ ഓർഫൻ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറഞ്ഞു, ഞാൻ ദൈവത്തിനുള്ളവനാ, ഞാൻ ദൈവത്തിനുള്ളവനാ. വ്യക്തമായി തെളിഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യത്തിന് നേരെ അനീതിയോടുള്ള ആ താല്പര്യം കൊണ്ട് ബോധപൂർവം കണ്ണടയ്ക്കുന്നവർ, അതാണ് അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ അഭക്തിയും അനീതിയും. അഭക്തി ദൈവോന്മുഖവും അനീതി മനുഷ്യോന്മുഖവുമാണ്. ദൈവത്തോട് അഭക്തിയും കൂട്ടുസഹോദരോട് അനീതിയും. അതിനെതിരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടു വരുന്നു. ദൈവം കോപിക്കുന്നു, ദൈവം ശിക്ഷിക്കുന്നത് ഒട്ടും അന്യായമല്ല. അത് വെളിപ്പെടുത്തണ്ടില്ലേ? ദൈവത്തിന്റെ നീതി, ദൈവത്തിന്റെ നീതി. രണ്ടാമത്തെ 16-ാം വാക്യം വൈകുമ്പോൾ അവിടെ ഉണ്ട്, സുവിശേഷ പ്രകാരം ന്യായം വിധിക്കും. അപ്പോൾ സുവിശേഷത്തിൽ രക്ഷയുമുണ്ട്, അതേസമയം ശിക്ഷയുമുണ്ട്, ന്യായവിധിയുണ്ട്. അപ്പോൾ സുവിശേഷത്തിൽ ദൈവത്തിന്റെ നീതി വെളിപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിൽ രക്ഷയുണ്ട്, അതേസമയം ന്യായവിധിയുണ്ട്. ദൈവത്തിന്റെ കോപത്തെക്കുറിച്ചും കൂടെ ഓർമ്മിപ്പിക്കുന്നതാണ് സുവിശേഷം. പ്രസാദ വർഷവും പ്രതികാര ദിവസവും ഒരുമിച്ച് ഘോഷിക്കപ്പെടുന്നതാണ്. ഹല്ലേലൂയ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഇവന് നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കും. അപ്പൊ നിത്യജീവൻ പ്രാപിച്ചില്ലെങ്കിൽ എന്തോ ഉണ്ട്? അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല ആ ഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. ദൈവത്തെ കുറിച്ച് അറിയാം. ടു ദ എക്സ്റ്റൻറ്റ് മാൻ ഈസ് ഏബിൾ ടു കോംപ്രിഹെൻഡ്, ഗോഡ് ഹാസ് റിവീൽഡ് ഹിംസെൽഫ്. നമുക്ക് എത്രയും അറിയാൻ കഴിയുമോ അത്രയും ദൈവം തന്നെ വെളിപ്പെടുത്തിയിരിക്കുക. ലിമിറ്റ് എവിടെയാ? ലിമിറ്റ് ദൈവം വെളിപ്പെടുത്തുന്നതിലല്ല, ലിമിറ്റ് നമ്മൾ ഉൾക്കൊള്ളുന്നതിലാണ്. ഹല്ലേലൂയ. നമുക്ക് എത്ര അറിയാകുന്നിടത്തോളം ദൈവം തന്നെ കുറിച്ച് തന്നെ വെളിപ്പാക്കി. ഹല്ലേലൂയ. ദൈവത്തിന്റെ വെളിപ്പാട്, ദൈവത്തിന്റെ പൊതുവായ വെളിപ്പാടുണ്ട്, വിശേഷമായ വെളിപ്പാടുണ്ട്. സ്തോത്രം. രണ്ട് തരത്തിലുള്ള വെളിപ്പാട് നമുക്ക് അതിലേക്ക് പോകാം. പക്ഷെ ഇവിടെ തന്നെ ചോദിക്കാം, ദൈവത്തിന്റെ കോപമെന്നോ? ദൈവം കോപിക്കുവോ? അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. കാരണം നമുക്കറിയാവല്ലോ, ഗിരിപ്രഭാഷണത്തിൽ പൊന്നുകർത്താവ് പറഞ്ഞു 10-ാം സുവിശേഷം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ, അവിടെ കോപത്തെ എന്തിനോടാ താരതമ്യപ്പെടുത്തിയേക്കുന്നത്? കൊലപാതകത്തോട്. കോപം കൊലപാതകത്തിന് തുല്യമാണ്. അത് മാത്രമല്ല, ഗലാത്യലേഖനം 5-ാം അധ്യായം 20-ാം വാക്യം വായിക്കുമ്പോൾ ജഡത്തിന്റെ പ്രവർത്തന കൂട്ടത്തിൽ ഏത് പറഞ്ഞിട്ടുണ്ട്? കോപം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കൊലപാതകവും ജഡത്തിന്റെ പ്രവൃത്തിയും ഒക്കെ ആ ഈ കോപം പരിശുദ്ധ ദൈവത്തിന് ഭൂഷണമാണോ? ന്യായമായിട്ട് ചോദിക്കാം. ഇല്ലേ? എന്നാൽ നിങ്ങൾ ഒരു കാര്യം മറക്കരുത്, നമ്മുടെ കോപം പോലല്ല ദൈവത്തിന്റെ കോപം. നമ്മൾ എപ്പോഴാ കോപിക്കുന്നത്? നമ്മുടെ കോപത്തിൽ എന്തൊക്കെയാ അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് ഓർത്ത് നോക്കിയാൽ, അസൂയ, പാക, പിന്നെ പിന്നെന്താ, ദുഷ്ടത, തിന്മ, പ്രതികാരവാഞ്ച, ഇതെല്ലാം കൂടെ കൂടിക്കലർന്ന ഒരു കുഴമ്പ നമ്മുടെ കോപം. അതൊരു വിഷമിശ്രിതമാ. ഇറ്റ് ഈസ് എ പോയിസണസ് മിക്സ്ചർ വെർ ഇൻ ഈസ് മാലിസ്, വിക്കറ്റ്നസ്, ഡിസൈർ ഫോർ റിവെഞ്ച്. See, we get angry when our self gets hurt. Personal ego is taunted. അല്ലേ? നമുക്ക് നമ്മുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തോ ഉണ്ടാകുന്നത്, കോപം ഉണ്ടാകുന്നത്. അത് സ്വാർത്ഥതയിൽ നിന്ന്, അത് പ്രതികാര ചിന്തയിൽ നിന്നൊക്കെയാണ് അതുണ്ടാകുന്നത്. എന്നാൽ ദൈവത്തിന്റെ കോപം അതല്ല. There is no malice in it. It is a righteous reaction to evil. തിന്മയോടുള്ള പരിശുദ്ധ ദൈവത്തിന്റെ സ്വാഭാവികമായ പ്രതികരണമാണ് കോപം. മനസ്സിലാവുന്നുണ്ട്? തിന്മ വെച്ചുപൊറുപ്പിക്കാത്ത ദൈവം, ദോഷത്തെ കണ്ടുകൂടാതെ സ്വച്ഛ കണ്ണുള്ളവനായ ദൈവം, തിന്മ കാണുമ്പോൾ സ്വാഭാവികമായി അവരിൽ ഉണ്ടാകുന്ന പ്രതികരണമാണ് ദൈവ കോപം. മനസ്സിലായെന്ന് വിശ്വസിക്കട്ടെ. അപ്പോൾ ദൈവത്തിന്റെ, അത് ഈ ഹിന്ദു ചിന്തയിലൊക്കെ നിർഗുണപരബ്രഹ്മം എന്നാണ് ദൈവത്തെ കുറിച്ച് പറയുന്നത്. ഈ നിർഗുണപരബ്രഹ്മം, നിർഗുണപരബ്രഹ്മം എന്ന് പറഞ്ഞോ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവം അങ്ങനെയുള്ള ദൈവമല്ല. എന്താ കണ്ടാലും ബൊമ്മ പോലെ ഇരിക്കുന്ന ദൈവമല്ല ദൈവം. ഗോഡ് റിയാക്ട്സ്. മറക്കല്ല, ഇന്നിപ്പം മൗനമായിരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മറക്കരുത്, അനീതിയിൽ രസിച്ച് വെളിപ്പെട്ട സത്യത്തിന് നേരെ കണ്ണടയ്ക്കുന്നവരെ ദൈവത്തിന്റെ കോപം വെളിപ്പെട്ടു വന്നിരിക്കുക. നോക്കണേ, അവന്റെ നിത്യശക്തിയും, കാര്യം വെളിപ്പെട്ടിരിക്കുന്നതാണ്, അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോകസൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ, അയ്യോ ദൈവമോ ഞാൻ അറിഞ്ഞില്ലല്ലോ, ആ കൊള്ളാം 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 കൊള്ളാം, അങ്ങനെ ആർക്കും പറയാനൊക്കുകയല്ല. അവർക്ക് പ്രതിവാദം ഇല്ലാതിരിക്കേണ്ടത് തന്നെ. നമുക്കറിയാം, എട്ടാം സങ്കീർത്തനം രണ്ടാം വാക്യത്തിൽ ശത്രുവിനെയും പാകയനെയും മിണ്ടാതെയാക്കുവാൻ നീ ആകാശത്തിൽ നിന്റെ തേജസ് വെച്ചിരിക്കുന്നു. എന്തിനാ എന്തിനാ ശത്രുവിനെയും പാകയനെയും മിണ്ടാതെയാക്കുവാൻ? സ്തോത്രം. പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ. തിരിച്ചൊരു വാക്കും പറയാനില്ല, ഞാൻ അറിഞ്ഞില്ലെന്ന് ഒരു മനുഷ്യനും പറയാൻ കഴിയുകയില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാ. സ്തോത്രം. ഹല്ലേലൂയ. എന്നാ തിരിച്ചറിയാൻ കഴിവില്ലാത്ത മന്ദബുദ്ധിയാണ് അവന്റെ കാര്യം ശരിയായി. ദൈവം അവന്റെ കാര്യം നോക്കിക്കോളും. ശിശുക്കളുടെ കാര്യം പറഞ്ഞ പോലെ അത് മന്ദബുദ്ധിയുള്ള കാര്യവും കർത്താവ് നോക്കിക്കോളും. എന്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടത്, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, കാണുന്നവരാ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, ചെവിയുള്ളവൻ ഇത് കേൾക്കട്ടെ. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയുന്ന ഹൃദയം തന്നുപോയി, മനസ്സിലാക്കാനുള്ള മനസ്സ് തന്നുപോയി. തീരുമാനമെടുക്കുവാൻ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ബോധപൂർവം നിങ്ങൾ ദൈവത്തിനായി നിങ്ങളെ ഏൽപ്പിക്കണം. What for has God has given us all these abilities? എന്തിനാ ദൈവം ഈ കഴിവുകളൊക്കെ നമുക്ക് തന്നത്? തിരിച്ചറിയുന്ന ഹൃദയം, ചിന്തിക്കുന്ന മനസ്സ്, തീരുമാനമെടുക്കുവാനുള്ള ഇച്ഛാശക്തി, ആരോഗ്യമുള്ള ശരീരം, കാണുന്ന കണ്ണ്, കേൾക്കുന്ന കാത്, രുചിക്കുന്ന നാവ്, സ്തോത്രം, അന്വേഷണ ത്വര, ജിജ്ഞാസ, ഇതെന്താണ് എന്താണ് എന്താണെന്ന് അന്വേഷിക്കുന്നത്, ഇതൊക്കെ ദൈവം നമുക്ക് തന്നിരിക്കുക. ഇതൊക്കെ ദൈവം നമുക്ക് തന്നെങ്കിൽ, ഹല്ലേലൂയ, ഇതൊക്കെ ഉപയോഗിച്ച് സ്തോത്രം, നമ്മൾ നമ്മളെ ദൈവത്തിനായി ഏൽപ്പിക്കണം. അതാ, പക്ഷെ ബോധപൂർവം അതിന്റെ നേരെ കണ്ണടയ്ക്കുന്നവർക്ക് പ്രതിവാദമില്ല. ഹല്ലേലൂയ. അവർക്ക് പ്രതിവാദം ഇല്ലാതിരിക്കേണ്ടത് തന്നെ. എന്നിട്ടോ, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവരെ ദൈവമെന്നോർത്ത്
മഹത്തീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. ദൈവത്തെ ദൈവമെന്നോർക്കണം. പലരും ദൈവത്തെ ഓർക്കുന്നത് കൽപ്പവൃക്ഷം, കാമധേനു എന്നൊക്കെയാണ്. നമ്മുടെ ഇടയിലും അങ്ങനെ ഉണ്ട് കേട്ടോ, എന്തോ കൽപ്പവൃക്ഷവും കാമധേനും ഒക്കെ. എന്നാ ചോദിച്ചാലും തരുന്നവൻ. എന്റെ പൊന്നു സഹോദരങ്ങളെ, ദൈവത്തെ കുറിച്ച് നിങ്ങളുടെ ചിന്ത എന്താ? പ്രാർത്ഥിക്കുമ്പം കാര്യം സാധിച്ചു തരാൻ ഇരിക്കുന്ന ഒരുവൻ എന്ന് മാത്രമാണോ? ആണോ? നിങ്ങൾക്ക് ദൈവത്തോടൊരു ഉത്തരവാദിത്തമില്ലേ? നിങ്ങൾക്ക് ദൈവത്തോടൊരു കടപ്പാടില്ലേ? നിങ്ങൾക്ക് ദൈവത്തോടൊരു ബന്ധമില്ലേ? ദൈവത്തെ ദൈവമെന്നോർക്കണം. ദൈവം ദൈവമാ. ദൈവമെന്ന് പറഞ്ഞാൽ സകലത്തിന് ഉടമസ്ഥൻ, നമ്മുടെ ജീവനും ശ്വാസവും തൃക്കൈകളിലുള്ളവൻ, നമ്മളെ ന്യായം വിധിക്കുന്നവൻ, നീതിമാൻ 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 മാറ്റമില്ലാത്തവൻ, സ്നേഹ സമ്പൂർണൻ. ഹല്ലേലൂയ. നമ്മുടെ അസ്തിത്വത്തെക്കുറിച്ച് ഉത്തരവാദിത്തമുള്ളവൻ, ഇല്ലായ്മെന്ന് സകലത്തെയും ഉളവാക്കിയവൻ. എന്തൊക്കെ പറയാവോ ദൈവത്തെക്കുറിച്ച് വേദോസ്തവം പറഞ്ഞിരിക്കുന്ന ഒക്കെ നിങ്ങൾ ഓർക്കണം. അങ്ങനെയുള്ള ദൈവം, ദൈവത്തെ ദൈവമെന്നോർക്കണം. നമ്മുടെ ചിന്തയിൽ നിന്നൊരു മാറ്റമൊക്കെ വരണേ. ചിലതൊക്കെ കാണുന്നിരിക്കുന്ന സങ്കടം തോന്നില്ല. നമ്മുടെ കിടയിൽ നടക്കുന്ന കാര്യം വിടുതൽ, എന്തോ ഈ വിടുതൽ,
naturally bondage comes to your mind, of course, alle
bandhanam. Enda bandhanam? Ettum vali bandhanam endha anariyamo? Paapathinte bandhanam. Paapathinte bandhanam ettum vali apagadam endha anariyamo? Naragam, naragam, naragam. Adil ninnu vididikkanaanu ponnu kartavi ivada vannu alla allada koodothram cheythu business inte mel oru endondu ബന്ധനമുണ്ട്. എന്റെ പൊന്നു സഹോദരങ്ങളെ, എനിക്കിതിനെ കുറിച്ചൊക്കെ ഒത്തിരി നേരം പറഞ്ഞാൽ കൊള്ളാമെന്നു. തലയിലെ മൂടി വരെ എണ്ണി വെച്ചിരിക്കുക. ആണോ? ആണോ? ആരാണ്ട് പറഞ്ഞു കേട്ടതല്ല, പരിശുദ്ധ ദൈവം എഴുതി കയ്യിൽ എനിക്കൊരു കോപ്പി തന്നിട്ടുണ്ട്. അതെ, ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു. അത് തെറ്റുകയില്ല. എന്റെ മുടി വരെ എണ്ണിയിരിക്കുന്നെങ്കിൽ, അത്രമാത്രം ദൈവം എന്നെ കരുതുന്നെങ്കിൽ, അല്ലേ രൂപ, എന്റെ കർത്താവ് അറിയാതെ ഒരു ദീർഘശ്വാസം വിടാൻ ദൈവം എനിക്ക് ഇടതരികയില്ല. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ആരാപ്പ ശക്തൻ? ദൈവമാണോ ബിയായെന്ന് അവന്റെ ഉള്ളം കയ്യിൽ ഇരിക്കാതില്ല. ദൈവത്തെ ദൈവമൊന്നും ഓർക്കാത്ത എന്താ? കിട്ടിക്കണിയാന്റെ നിലവാരത്തിലേക്ക് ദൈവത്തെയും പരിശുദ്ധാത്മനെയും തരം താഴ്ത്തുന്ന ക്രിസ്ത്യാനിയെ ദൈവകോപം വെളിപ്പെടാൻ പോവുക. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? യു കാൻ ആസ്ക് ഫോർ എക്സ്പ്ലനേഷൻ ഫോർ എവറി സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഐ മേക്ക് ഹിയർ. ഐ എം ബൗണ്ട്. ദൈവം ആരാന്ന് ഓർക്കണം. ദൈവം ദൈവമാ. സ്വന്തം പുത്രനെ ആദരിക്കുക. നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു അവനോട് കൂടെ നന്മയായത് ഒന്നും നിഷേധിക്കില്ല. ഒരു വേദന ദൈവം അനുവദിച്ചോ? ഇറ്റ് ഈസ് നീഡഡ് ടു മോൾഡ് മീ ഫോർ ഇറ്റേണൽ ലൈഫ്. നിത്യജീവന് വേണ്ടി എന്നെ ഒരുക്കാൻ അത് വേണം. ഹല്ലേലൂയ. തീർച്ചയായിട്ടും ദൈവത്തിന് അതിനൊരു ഉദ്ദേശ്യമുണ്ട്. സ്തോത്രം. അവന്റെ തിരുഹിതത്തിനായി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവത്തെ ആരെന്നോർക്കണം? ദൈവത്തെ ദൈവമെന്നോർക്കണം. ദൈവമെന്നോർക്കുകയും അവനെ മഹത്വീകരിക്കുകയും നന്ദി കാണിക്കുകയും ചെയ്യണം. സ്തോത്രം. എല്ലാവരും എന്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പ്രശ്നപരിഹാരത്തിന് ഒറ്റമൂലിയായിട്ടല്ല സുവിശേഷത്തെ കാണേണ്ടത്. അതെ, മുമ്പോട്ട് പോകുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കുന്നു. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ പിന്നെ നന്ദി കാണിക്കുകയോ ചെയ്യാതെ. പൊന്നു സഹോദരങ്ങളെ, ദൈവത്തെ ദൈവമെന്നൊന്ന് ഓർക്കണേ. ഞാൻ പറഞ്ഞ ആശയം നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് വിശ്വസിക്കട്ടെ.
ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അതിലല്ല, നമ്മുടെ ചെറുതും വലുതുമായ ഓരോ കാര്യത്തിലും ദൈവം ഉത്തരവാദിയാണ്. ദൈവം കരുതിക്കൊള്ളും, സ്തോത്രം, ദൈവം കരുതിക്കൊള്ളും. ആട്ടെ, മുമ്പോട്ട് പോകുന്നു. അവരുടെ നിരൂപണങ്ങളിൽ എന്ത് ചെയ്തു? വ്യർത്ഥരായി. നിരൂപണങ്ങളിൽ വ്യർത്ഥരായി. ഈ മനസ്സ് പോകുന്നതിന് ഓരാതിരില്ല അല്ലേ? ഇങ്ങനെ അങ്ങ് പോവുക. പക്ഷെ ഒരു കാര്യം മറക്കരുത്, വ്യർത്ഥരായി തീരരുത്. നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീരരുത്. ചിന്ത പോലും ദൈവത്തിന് മറക്കല്ലേ? എന്റെ വായിലെ അടുത്ത വാക്ക് എന്താ? ഹൃദയത്തിലെ നിനക്ക് പ്രസാദകരമായിരിക്കട്ടെ. വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും ദൈവത്തിന് പ്രസാദകരമായതേ ചിന്തിക്കാവും. ഒരു കാര്യം മറക്കല്ല, നമ്മൾ ചിന്തിക്കുന്ന ചിന്തകളുണ്ടല്ലോ ദൈവസിംഹാസനത്തെങ്കിൽ ഇടിനാരം പോലെ മുഴങ്ങുന്നു. സ്തോത്രം. അറിയാമല്ലോ, ഞാൻ ചിലപ്പോൾ അദ്ദേഹം വിചാരിച്ചിട്ടുണ്ട്, ബാബേലിലെ കൊട്ടാരത്തിൽ നെബുക്കദ്നേസർ രാജാവിന്റെ പള്ളിയറ എത്ര സെക്യൂർ ആ പ്ലേസ്. ഹൗ സെക്യൂർ ഈസ് ദ പ്ലേസ്? ദ ബെഡ് ചേംബർ ഓഫ് കിങ് നെബുക്കദ്നേസർ ഇൻ ദ പാലസ് ഇൻ ബാബിലോൺ. ആ രാജാവിന്റെ ഹൃദയത്തിൽ കൂടി മിന്നു മറഞ്ഞ ഒരു ചിന്ത, മേലാൽ സംഭവിക്കാനുള്ളത് എന്തായിരിക്കും? പക്ഷേ സ്വർഗത്തിലെ ദൈവം അതുവരെ അല്ലേ, അതുവരെ കണ്ടിട്ട് രാജാതിയ രാജാവിന് പോലും അതിന് ഒരു ഉത്തരം കൊടുക്കുക ഒരു സ്വപ്നത്തിലൂടെ. കൂടുതൽ വിശദീകരിക്കണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ എന്റെ പൊന്നു സഹോദരങ്ങളെ, ഇന്ന് പകലത്തെ നമ്മുടെ ചിന്തകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നിരൂപണങ്ങളിൽ വ്യർത്ഥരാകരുത്, നിരൂപണങ്ങളിൽ വ്യർത്ഥരാകരുത്. അടുത്തത്, നമ്മുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടു പോകരുത്. എന്തോ ഈ വിവേകമില്ലാത്ത ഹൃദയം എന്നൊക്കെ പറഞ്ഞാൽ വെളി പറഞ്ഞതിന്റെ കാര്യം, ദൈവത്തെ ദൈവം എന്ന് തിരിച്ചറിയാൻ കഴിയണം. അതാ വിവേകം. അങ്ങോട്ടും ഇങ്ങോട്ടും വകതിരിച്ച് കാണാൻ കഴിയുന്ന ഒരു കഴിവാണേത് വിവേകം എന്ന് പറയുന്നത്. കാര്യങ്ങളെ വകതിരിച്ച് കാണാൻ കഴിയും, ദൈവത്തെ ദൈവമായി കാണണം. എന്താ ഞാൻ പറഞ്ഞ പോലെ, ദൈവത്തെ ഈ ഒരു തീരെ നിസ്സാരമായ നിലയിൽ തള്ളിവിടരും. സ്തോത്രം. മുമ്പോട്ട് പോകുന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. അടുത്തത്, ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ, ഓ ഈ ലോകത്തെ വലിയ ജ്ഞാനികളാണ്, അവർ വലിയ പി എച്ച് ഡിക്കാരും ഒന്ന് ഒന്നിലധികം പി എച്ച് ഡി ഉണ്ട്, വലിയ വലിയ പുള്ളികളാണ്. ഫസ്റ്റ് ഇത് സങ്കടം തോന്നി ഇല്ലേ? തങ്ങൾ ആരാണെന്നൊന്ന് ചിന്തിച്ചില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ, അല്ലാത്തവരാരും ബുദ്ധിമാന്മാർ. ദൈവത്തെ കുറിച്ചൊരു അന്വേഷണം ഉണ്ടോ? എല്ലാവരും ഉണ്ടോ എന്റെ കൂടെ? ദൈവത്തെ കുറിച്ച് അന്വേഷിക്കുന്നവൻ അബുദ്ധിമാൻ, അല്ലാത്തവരെല്ലാം മൂഢന്മാരാണ്. മൂക്കിലെ ശ്വാസം പോയാൽ നിത്യതയല്ലേ? ഇപ്പുറത്ത് വെച്ച് എന്തൊക്കെ ഉണ്ടാക്കിയിട്ടാലും എത്ര വലിയ പദവികൾ നേടിയാലും, സ്തോത്രം, ഹല്ലേലൂയ, നിത്യതയുടെ കാര്യം ഉറപ്പാക്കിയില്ലെങ്കിൽ വലിച്ചുവിട്ട ശ്വാസം കഴിയുമ്പോൾ അവൻ കഷ്ടങ്ങളിലേക്ക് കടക്കുകയാണ്. അതാണ് അജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് ആരായി പോയി? മൂഢരായി പോയി. ദൈവം നമ്മളോട് കരുണ കാണിച്ചല്ലോ, ദൈവത്തോട് നന്ദി തോന്നാറുണ്ട്. അതാണ് എന്റെ പൊന്നു കർത്താവ് ഒരിക്കൽ പ്രാർത്ഥിച്ചു, പിതാവേ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് അവിനെ ബുദ്ധി നമുക്ക് ഉണ്ടായിരിക്കണേ. നമ്മൾ ദൈവത്തെ തേടിച്ചെന്ന് പിടിച്ചതൊന്നും അല്ല, ദൈവത്തിന് പ്രസാദമായി തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തിയടാ. ഹല്ലേലൂയ. സ്തോത്രം. ജ്ഞാനികൾ എന്ന് വെച്ച് സ്തോത്രം, അവർ മൂഢരായി പോയി. അടുത്തത്, അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി എന്നിവയുടെ രൂപ സാദൃശ്യമായി മാറ്റി. വിഗ്രഹാരാധന ഒന്ന് ഓർത്തു നോക്കിച്ചു. ഇത്രയും വലിയ ബുദ്ധിമാന്മാരാ, വലിയ 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 മിടുമിടുക്കന്മാരാ, പക്ഷേ മരമുട്ടിയുടെ മുമ്പിൽ അത് ദൈവമാണെന്ന് പറഞ്ഞ് കുമ്പിടുന്ന നിലയിൽ
അവരുടെ നിരൂപണങ്ങളിൽ അവർ വ്യർത്ഥന്മാരായി പോയി. നമുക്കാണേലും കേട്ടോ, ഇത് കേട്ടെ കേട്ടെ കേട്ടെ, വീടിന്റെ അടുത്തെങ്ങാണോ ആരെങ്കിലും കൊണ്ട് ഒരു കുരിയാല വെച്ചു, കുരിയാല എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു കൊച്ചൊരു കുരിയാല വെച്ചു കഴിഞ്ഞാൽ വരുണ്ടോ അപ്പോഴേ? കുരിയാല എന്ന് പറഞ്ഞാൽ സ്മോൾ, യുനോ സി എ സ്മോൾ പ്ലേസ് ഡെഡിക്കേറ്റഡ് ടു സം ഡിറ്റി വേർ ഇൻ ദർ വിൽ ബി എ സ്മോൾ സ്റ്റോൺ ഓർ സംതിങ് ലൈക് ദാറ്റ്. കുരിയാല, a small place set apart for worshipping demons and evil powers. ഇതുവരെ പറയണ്ടേ? കുരിയാല അറിയത്തില്ലേ? കുരിയാല എന്നൊരു കൊച്ചമ്പലം, അമ്പലം ഒന്നും പറയാനും മാത്രമില്ല, കൊച്ചിനെ പേടിയാ വെച്ചിരുന്നാൽ നമുക്ക് പിന്നെ പേടിയോ? അല്ലയോ അല്ലയോ അല്ലയോ. നിരൂപണങ്ങളിൽ വ്യർത്ഥൻ. അതെ, ഇന്നടത്ത് അതിന്റെ എതിരെ ഒരു ഒരു പള്ളിയുണ്ട്, അതിന്റെ ദോഷമാ. അവിടെ ഒരു അമ്പലമുണ്ട്, അതിന്റെ ദോഷമാ. അവിടെ ഒരു മോസ്ക് ഉണ്ട്, അതിന്റെ ദോഷം. അത് മാറാൻ കഴിഞ്ഞ വർഷവും 7 ദിവസം ഉപവാസം എടുത്തില്ലേ? ബുദ്ധിമുട്ടായോ? സഹോദരങ്ങളെ, മൂഢന്മാരായി പോകല്ലേ, ദൈവം ഈ പ്രകാശം തന്നിരിക്കെ. അവരുടെ കാര്യം മാത്രമല്ല നമ്മുടെയും കൂടെ കാര്യമാ പറയണത്, മറക്കല്ല കേട്ടോ. ജയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപ സാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. ഇതിനൊന്നും ഒരു ഒരു മൂല്യവുമില്ല. ഒരു വാക്യം ഞാൻ കാണിച്ചു തരാം. യിരെമ്യാവിന്റെ പുസ്തകം 10-ാം അധ്യായം എടുത്താൽ എവിടെയുണ്ട്? അതിന്റെ 2-ാം വാക്യം ഇവിടെ വായിക്കുമ്പോൾ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ജാതികളുടെ വഴി പഠിക്കരുത്, ആകാശത്തിലെ ലക്ഷണങ്ങൾ കണ്ട് ഭ്രമിക്കരുത്. ജാതികളല്ലോ അവ കണ്ട് ഭ്രമിക്കുന്നു, ജാതികളുടെ ചട്ടങ്ങൾ മിഥ്യാമൂർത്തിയെ സംബന്ധിക്കുന്നു. അത് ഒരുവൻ കാട്ടിൽ നിന്ന് വെട്ടിക്കൊണ്ട് വന്ന മരവും ആശാരി വാച്ചുകൊണ്ട് ചെയ്ത പണിയും അത്രേ. അവർ അതിനെ വെള്ളിയും പൊന്നും കൊണ്ട് അലങ്കരിക്കുന്നു, അതിളകാതിരിക്കേണ്ടതിന് അവർ അതിനെ ആണിയും ചുറ്റിക്കയും കൊണ്ട് ഉറപ്പിക്കുന്നു. അവ വെള്ളരിത്തോട്ടത്തിലെ തൂട് പോലെയാകുന്നു, അവ സംസാരിക്കുന്നില്ല, അവയ്ക്ക് നടപ്പാൻ വഹിയായിക കൊണ്ട് അവയെ ചുമന്നുകൊണ്ട് പോകണം. നിസ്സഹായത കണ്ടില്ലേ? അവയെ ഭയപ്പെടരുത്. ഒരു ദോഷം ചെയ്യുവാൻ അവർക്ക് കഴിയുകയില്ല, ഗുണം ചെയ്യുവാനും. പക്ഷെ നമുക്ക് ഭയങ്കര പേടിയാ അല്ലേ? അല്ലേ അല്ലേ അല്ലേ. ആ ബന്ധനം മാറാൻ ദയവ് ചെയ്ത് ഉപവസിക്കാൻ പ്രാർത്ഥിക്കുക ചെയ്തോണം. അത് റെഗുലർ ആയിരിക്കണം. ഒരാഴ്ച ഒരു ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കണം. പക്ഷെ ഇങ്ങനെയുള്ളതൊക്കെ ഏതാണ്ട് ബന്ധനം ഒഴിയാനെന്നും പറഞ്ഞ് എന്തെങ്കിലും ചെയ്താൽ അത് ദൈവപ്രസാദമുള്ളതല്ല. അത് നമ്മൾ ഈ കൂട്ടത്തിലായിപ്പോയി, നിരൂപണങ്ങളിൽ വ്യർത്ഥരായിപ്പോയി ഉണ്ടോ? വിഗ്രഹാരാധന, വിഗ്രഹാരാധന. എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? അനീതി കൊണ്ട് സത്യത്തെ അടുത്തേക്ക്. ഇവൻ ഇഷ്ടം പോലെ നടക്കണം, ഇവന്റെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന ഒരു ദൈവം വേണം. ഒരു ഭാഗത്ത് കേട്ടെ, ഉള്ളിന്റെ ഉള്ളിൽ ഒരു ദൈവബോധമുണ്ട്, ഉള്ളിന്റെ ഉള്ളിൽ ഒരു ദൈവബോധമുണ്ട്. അതുകൊണ്ട് ദൈവത്തെ എന്തെങ്കിലും പ്രസാദിപ്പിക്കുക, എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യണം. ആ ദൈവബോധമുള്ളത് കൊണ്ട്, പക്ഷേ ആ ദൈവം സത്യദൈവമാണെന്നുള്ളത് കൊണ്ട് ദൈവത്തെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുക, നന്ദി കാണിക്കുകയും ചെയ്ത് ആ ദൈവത്തിനായി തന്നെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സില്ല. പക്ഷേ ആ ദൈവബോധത്തെ എങ്ങനെ തൃപ്തിപ്പെടുത്തിയുമാണ്, അതുകൊണ്ട് അവന്റെ ചിന്തയിൽ ഒരു ദൈവത്തെ അങ്ങോട്ടാക്കി. തെറ്റല്ലേ? അവന്റെ ചിന്തയിൽ ഒരു ദൈവത്തെ. അത് ഈ വിഗ്രഹം ഉണ്ടാക്കുന്നവർ മാത്രമല്ല, നമ്മളും അങ്ങനെ തന്നെയായി. നമ്മുടെ ചിന്തയിൽ നിൽക്കുന്ന ഒരു ശരിയല്ലേ? ഞാൻ പറയുന്നൊക്കെ ചെയ്തു തരേണ്ട ഒരു ദൈവം. എന്ത് കുരുത്തക്കേടും കാണിക്കും, തള്ളക്കച്ചവടം ചെയ്ത് വലിയൊരു തുകയുണ്ടാക്കി അതിന്റെ ഒരു ഒരു ഭൂരിപക്ഷം, ഒരു ഭൂരിപക്ഷമുള്ള ഭാഗം കൊണ്ട് ദൈവത്തിന് കൊടുത്താൽ, മനസ്സിലായോ? ദൈവം പ്രസാദിച്ചു എന്ന് തെറ്റിദ്ധരിക്കുന്നവർ. അതാ നമ്മുടെ വിചാരം. നമ്മുടെ തൊൽപ്പണി നിൽക്കുന്നവൻ ആര്? ആര്? ദൈവം. നോ, നിരൂപണങ്ങളിൽ
വ്യക്തരായി തീർന്നു. സഹോദരങ്ങളെ, മൂലകൃതിയിലെ വാക്കുകളൊക്കെ വിശദീകരിച്ച് ഒത്തിരി ഒത്തിരി കാര്യം പറഞ്ഞാൽ കൊള്ളാമെന്ന്. നിങ്ങൾ വിചാരിക്കുന്ന ജാതികളെ കുറിച്ച് മാത്രമാണ്, നമ്മളെ കുറിച്ചും കൂടെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവർ ദൈവത്തെ അറിഞ്ഞു, നമ്മളൊക്കെ ദൈവത്തെ അറിഞ്ഞതാ. പക്ഷെ ദൈവത്തെ ദൈവമെന്ന് ഓർത്ത് നന്ദി കാണിക്കുക ചെയ്യും. സ്തോത്രം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്റെ കർത്താവെ, ചോദിക്കാതെ തന്നൊരു ദിവസമാ, അവിടുന്ന് എനിക്ക് തന്നതാ. ഈ പകൽ അങ്ങക്ക് പ്രയോജനമുള്ളവനായി നിൽക്കാൻ എന്നെ സഹായിക്കണം. നീ എനിക്കൊരു ജോലി തന്നു കർത്താവ്, അത് ചെയ്യുമ്പോൾ അങ്ങയുടെ മഹത്വത്തിനായി ചെയ്യണം. നീ എനിക്കൊരു ബിസിനസ് തന്നു, അങ്ങയുടെ മഹത്വത്തിനായി അത് ചെയ്യണേ. നീ എന്നെ സഹായിക്കണം, അങ്ങയുടെ മഹത്വത്തിനായി ഇതാ ഞാൻ എന്നെ ഏൽപ്പിക്കും, നടത്തിയാട്ട കർത്താവ്. അങ്ങനെയുള്ള ഒരു ഏൽപ്പിച്ചു കൊടുക്കലോടെ വേണം പുറപ്പെടാൻ. സ്തോത്രം. ദൈവത്തിന് നമ്മളെ കൊടുക്കണം, നമ്മുടെ ഉൾപ്പെടിയിൽ ദൈവത്തെ നിർത്താനായി ദൈവത്തെ ദൈവമെന്ന് ഓർത്ത മഹത്വത്തിൽ രൂപസാദൃശ്യമായി. അപ്പൊ വിഗ്രഹാരാധന എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവര്, 106 സങ്കീർത്തനം 20 വാക്യം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം, 106 സങ്കീർത്തനം 20 വാക്യത്തിൽ ഇസ്രായേലിന്റെ മഹത്വമായവനെ പുല്ലുവിൻ നിന്ന കാളയോട് സാദൃശ്യമാക്കി കളഞ്ഞു. അങ്ങനല്ലേ വായിക്കുന്നത്? കഷ്ടം. തന്റെ മഹത്വമായവനെ ആരാക്കി കളഞ്ഞു? പുല്ലു തിന്നുന്ന. മുമ്പേ ഞാൻ പറഞ്ഞത് പറക്കല്ലേ. സ്തോത്രം. നമ്മൾ ദൈവത്തെ എന്തോ എങ്ങനെയായിട്ടാണ് കണക്കാക്കിയേക്കുന്നത്? കൂടോത്രം എടുക്കുന്നയാളും മനസ്സിലായില്ലേ? ഇവിടെ ഞാൻ പറഞ്ഞ പോലെ മറക്കല്ലേ, ഞാൻ വെറുതെ പറഞ്ഞല്ല, മനസ്സിൽ വേദന ഉണ്ടായിട്ട് പറഞ്ഞതാ. വിഗ്രഹാരാധന എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഈ ഈസ്റ്റേൺ ഐഡലട്രി ആൻഡ് വെസ്റ്റേൺ ഐഡലട്രി എന്ന് പറഞ്ഞിട്ട് തിയോളജൻസ് രണ്ട് തിരിച്ച് പറയാറുണ്ട്. അതിനും പടിഞ്ഞാറിന്റെ വിഗ്രഹാരാധന പറയും. ഈ കിഴക്കിന് വിഗ്രഹാരാധന മൂർത്തി ഉണ്ടാക്കണ്ട, അതിൽ നിന്ന് ഒട്ടും കുറഞ്ഞതല്ല ഈ പാശ്ചാത്യ വിഗ്രഹാരാധന. എന്താ പാശ്ചാത്യ വിഗ്രഹാരാധന അറിയാം? അവർക്ക് പണമാ വിഗ്രഹം, അധികാരം വിഗ്രഹം. എഫേസ്യ ലേഖനം 5:5 വാക്യം വായിച്ചാൽ അവിടെ എഴുതിയിട്ടുണ്ട്, ദ്രവ്യാഗ്രഹിയായ വിഗ്രഹാരാധി, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി. നോക്കണേ, അപ്പോൾ ദ്രവ്യാഗ്രഹം എന്താ? വിഗ്രഹാരാധനയാ. മറക്കല്ലേ, ദ്രവ്യം തെറ്റല്ല, ദ്രവ്യാഗ്രഹം തെറ്റാ. ദ്രവ്യം വേറെ, ദ്രവ്യാഗ്രഹം വേറെ. ഒരുവന് ചാറ്റയെ പോലെ പണക്കാരനായിരിക്കാം, പക്ഷെ അവന് ദ്രവ്യാഗ്രഹം ഇല്ലായിരിക്കാം. പക്ഷെ ഒരുവന് ഒരു തെരുവ് തെണ്ടിയായിരിക്കാം, പക്ഷെ അവൻ ദ്രവ്യാഗ്രഹത്തിന് കൂടായിരിക്കും. ദ്രവ്യമല്ല പിന്നെ ദ്രവ്യാഗ്രഹം. ദ്രവ്യത്തോടെ നമ്മളുടെ മനോഭാവം, പണത്തോടെ നമ്മളുടെ മനോഭാവം. പണത്തെ കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്, See, money is a very good servant but a very bad master. പണം ഒരു നല്ല അടിമയാ, പക്ഷെ ഒരു അഴുക്ക് യജമാനൻ. അവന് നിങ്ങൾ ഒരിക്കലും യജമാനൻ. ദ്രവ്യത്തോട് നിങ്ങളുടെ മനോഭാവം എന്താണ്? വിഗ്രഹാരാധന അനീതി കൊണ്ട് സത്യത്തെ തടുക്കരുത്. അവിടെ വിഗ്രഹം, പണം, പണത്തോടുള്ള ആഗ്രഹം നമ്മുടെ മുമ്പിൽ അങ്ങ് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് അറിയോ? നമ്മളും സത്യത്തെ എന്ത് ചെയ്യും? തടുക്കും. ലഭിച്ച ദൈവ വെളിപ്പാടിനെ നമ്മളങ്ങ് മറച്ചു കളയും. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അവമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സ്തോത്രം. കൊണ്ട് മാറ്റിക്കളഞ്ഞു, മാറ്റിക്കളഞ്ഞു എന്ന് താഴെ താഴെ പിന്നെയും പിന്നെയും പറയുക. കണ്ടോ, സ്തോത്രം. എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു എന്ന് 23 വാക്യത്തിൽ ഒടുവിലുണ്ട്. സ്തോത്രം. താഴെ വരുമ്പോൾ വ്യാജം, ദൈവത്തിന്റെ സത്യം അവർ വ്യാജമായി മാറ്റിക്കളഞ്ഞു. കണ്ടോ, മാറ്റിക്കളഞ്ഞു, മാറ്റിക്കളഞ്ഞു. അവിടെ ദൈവം എന്താ ചെയ്തത്? ഏൽപ്പിച്ചു കളഞ്ഞു, ഏൽപ്പിച്ചു കളഞ്ഞു. സ്തോത്രം. മനുഷ്യൻ മാറ്റിക്കളഞ്ഞു, മാറ്റിക്കളഞ്ഞു, പക്ഷെ ദൈവം അപ്പോൾ ഏൽപ്പിച്ചു കൊടുത്തു, ഏൽപ്പിച്ചു കളഞ്ഞു. സ്തോത്രം. കണ്ടേ, ആദ്യത്തെ ഏൽപ്പിച്ചു കൊടുക്കൽ എന്തിനാ? അശുദ്ധിയിൽ ഏൽപ്പിച്ചു, അശുദ്ധിയിൽ ഏൽപ്പിച്ചു. അടുത്തത് അവമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. 26 വാക്യം അവമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. ഇനി 28 വാക്യം നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. ഇവൻ ഓരോന്ന് മാറ്റിക്കളയും ദൈവത്തിന്റെ തേജസ്സിനെ.
ക്ഷയമുള്ള മനുഷ്യൻ പക്ഷി നാൽക്കാലി മൃഗജാതി എന്നിവരുടെ രൂപസാധനമാക്കി മാറ്റിക്കളഞ്ഞപ്പോൾ തേജസ്സിനെ ദൈവതേജസ്സിനെ മാറ്റിക്കളഞ്ഞപ്പോൾ ദൈവം ഇവനെ ഏൽപ്പിച്ചു കൊടുത്തു. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞില്ലേ എന്താ അടുക്കിയ പൗലോസ് പറയുന്നത്? സിസ്റ്റമാറ്റിക് ആയിട്ടാ പറയുന്നത്, കണ്ടോ? അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അവമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ഇവിടെ ഒരു വിഗ്രഹാരാധന തുടങ്ങിയോ അത് അസന്മാർഗീയ വഴിയിൽ തന്നെ തീരുകയുള്ളൂ. ജനം തിന്നാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ മറക്കല്ല. വിഗ്രഹാരാധന എവിടെയുണ്ടോ അത് അസന്മാർഗീയ വഴി അതിന് തൊട്ടു പുറകെ വന്നിരിക്കും. അത് ഇവിടെ കണ്ടില്ലേ? മനുഷ്യന്റെ ചരിത്രം എടുത്താൽ അങ്ങനെ തന്നെയാ. വളരെ സൂക്ഷിക്കണം. പണം വിഗ്രഹമായാലും സ്ഥാനം വിഗ്രഹമായാലും മറക്കല്ല. ഇവൻ ശുശ്രൂഷ വിഗ്രഹമായാലും, ശുശ്രൂഷ വിഗ്രഹമാകരുത്, വളരെ സൂക്ഷിക്കേണ്ടതാ. ശുശ്രൂഷയല്ല വലുത്, യജമാനനാ വലുത്. വ്യക്തമായ ഞാൻ പറഞ്ഞു, ശുശ്രൂഷയല്ല യജമാനനാ വലുത്. ശുശ്രൂഷ വിഗ്രഹമാവുമ്പോഴും അടുത്ത പടി അസന്മാർഗീയ വഴിയിലോട്ട് പൊയ്ക്കളി, അവമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. സ്തോത്രം. ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അപമാനിക്കേണ്ടത് എന്ന് പറഞ്ഞ അശുദ്ധമായ സെക്ഷൽ ഇമ്മൊറാലിറ്റി ദൈവം ഏറ്റവും വെറുക്കുന്നതിലൊന്നാണ്. താഴോട്ട് വരുമ്പോൾ ദൈവത്തിന് സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. പിയർ ടീച്ചിങ്സ് ഗോട്ട് വർക്ക്ഡ് അപ്പ്. സത്യമായ ദൈവവചന സന്ദേശങ്ങളെ ആകെ കൂടി അങ്ങ് ട്വിസ്റ്റ് ചെയ്ത് കളഞ്ഞു. കാര്യം എന്താ? അനീതി കൊണ്ട് സത്യത്തെ തടുക്കുക. അവൻ അനീതിയിൽ പോകാൻ താല്പര്യമാണ്, അതുകൊണ്ട് ഈ സത്യത്തെ അവൻ എന്ത് ചെയ്യുന്നു? ചുരുട്ടിക്കളഞ്ഞു. വചനം കൊട്ടിക്കളയരുത്, വചനം കൊട്ടിക്കളയരുത്. എന്റെ കൂടി ഉണ്ടോ എല്ലാരും? റൈറ്റ്ലി ഡിവൈഡിംഗ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുന്നു. അപ്പോൾ അശുദ്ധിയിൽ ഏതെങ്കിലും ഒന്ന് വിഗ്രഹാരാധനയാണോ, ഇമ്മൊറാലിറ്റി ഉണ്ടാകും. അടുത്തത് റോങ് ടീച്ചിങ്സിൽ ചെല്ലും, ഉപദേശം തെറ്റിക്കും. ഒരു ദിവസം കൊണ്ടൊന്നും അല്ല ഉപദേശം തെറ്റുന്നു, പതുക്കെ പതുക്കെ ഉപദേശം തെറ്റും. ജീവിതം തെറ്റും, ഉപദേശം തെറ്റും, ജീവിതമേ തകരാറിലാകും. കണ്ടോ? സ്തോത്രം. ദൈവത്തിന്റെ സത്യർ വ്യാജമാക്കി മാറ്റിക്കളും. അടുത്തത് സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു.
കർത്താവാണ് പലപ്പോഴും നമുക്ക് സ്വർഗത്തിലെ അസുഖ സൗകര്യങ്ങളാ നമ്മുടെ നമ്മളെ കാപ്റ്റിവേറ്റ് ചെയ്യുന്നത്. See the comfort and the blessing and the facilities we are going to enjoy in heaven. സ്വർഗം ആകർഷകമായിരിക്കുന്നത് എന്തുകൊണ്ടാ? സ്വർഗം ആകർഷകമായിരിക്കുന്ന നമ്മുടെ കർത്താവ് ഉള്ളത് കേട്ടാ. ഞാനിവിടെ ഒക്കെ കോവിഡ് ഒക്കെ കഴിഞ്ഞാ വീട്ടിൽ പോകാൻ താല്പര്യമാണ്. എന്താ വീട്ടിലോട്ട് പോകാൻ താല്പര്യം? എനിക്ക് അവിടെ ഒരു കിടക്കയുള്ളത് കൊണ്ടും, എനിക്ക് അവിടെ മറ്റു സൗകര്യങ്ങൾ ഉള്ളത് കൊണ്ടും, അവിടെ നല്ല ഭക്ഷണം ഒരുക്കിയിരിക്കുന്നത് കൊണ്ടും, എനിക്ക് വായിക്കാൻ നല്ല പുസ്തകങ്ങൾ അവിടെ ഉള്ളത് കൊണ്ടും ഒന്നുമല്ല. ഞാൻ വീട്ടിലോട്ട് പോകാൻ തിടുക്കം കൂട്ടുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? എന്നെ സ്നേഹിക്കുന്ന എന്റെ ഭാര്യയും എന്റെ കുഞ്ഞുങ്ങളും അവിടെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, അതങ്ങനെ വീട്ടിൽ ലോങ്ങി വന്നപ്പോ നാട് വന്നപ്പോഴേ കേട്ടു മോശ തീരസുഖമില്ല, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് കേട്ടു. ഇന്ന് ചില ദിവസങ്ങളിലേക്ക് യോഗത്തിൽ പോയി നിന്നാണ്. എവിടെ വിശ്രമിക്കാനോ ബസ് കയറാനോ ഒന്നും കൂട്ടാക്കാതെ തോട്ടെ നേരെ എങ്ങോട്ടാ പോയത്? ഹോസ്പിറ്റലിലേക്ക്. കാര്യം വീടല്ല, ഇവിടുത്തെ ഫെസിലിറ്റീസ് അല്ല എനിക്ക് പ്രധാനം. അപ്പൊ അതെന്നെ സ്നേഹിക്കുന്നതാണ് പറഞ്ഞു വെക്കാൻ വിശ്വസിക്കട്ടെ. സ്വർഗവും സ്വർഗത്തിന്റെ സംരക്ഷണവും സ്വർഗത്തിന്റെ പൊന്നും കൂഞ്ഞാലും ജീവജലനദിയും ജീവൃക്ഷത്തിന്റെ ഫലവും മാത്രം ഇതൊന്നുമല്ല വലുത്. കർത്താവ് സൃഷ്ടിച്ചവനെ സൃഷ്ടിയേക്കാൾ വലുതായി കാണും. നമുക്കിന്ന് വല്ല വിധേനെ സ്വർഗം പിടിച്ച് കിട്ടിയാ കിട്ടിയാ മതി എന്നുള്ളതല്ല. നല്ല രീതിയിൽ സ്വന്തം പിടിക്കാനുള്ള ചിന്തയൊക്കെ ഒന്ന് മാറ്റിക്കേ. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ച് നിരൂപണങ്ങളിൽ വ്യർത്ഥരായ ഈ ലോക ജനത കുറേ സമയം എടുത്തു പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നും തീരണമെന്ന് വിചാരിച്ചതിന്റെ അത്രയും തീരാൻ കഴിഞ്ഞില്ല. പറയക്കൂടി നിങ്ങൾ വരാവുന്നതിന്റെ മാക്സിമം നേരത്തെ ആയിരിക്കും വരുന്നതെന്ന് എനിക്കറിയാം. എന്നാലും കുറച്ചുകൂടി നേരത്തെ വരികയാണെങ്കിൽ നമുക്ക് കുറെ കൂടെ കൂടുതൽ സമയം ലഭിക്കുകയാണെങ്കിൽ അത്രയും കൂടെ കൂടുതൽ നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഞാൻ ഈ അധികം കൂടുതൽ വിശദീകരിക്കാതെ ഞാൻ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇന്ന് പറഞ്ഞതിൽ ഏതെങ്കിലും വിശദീകരണങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ എന്നോട് ചോദിക്കാം. അതെ, നാളേക്ക് മുമ്പ് കർത്താവ് വന്നാൽ അത് ഇന്ന് എന്ന ചിന്തയാണ് കേട്ടോ. നമ്മുടെ അവസ്ഥ എങ്ങനെയുണ്ട്? ദൈവത്തെ നോക്കുന്നുണ്ടോ? ദൈവ സാന്നിധ്യത്തെക്കാൾ കൂടുതൽ നമുക്ക് പ്രിയമുള്ള എന്തെങ്കിലും ഒരു കാര്യം ഈ ലോകത്തിൽ നമുക്കുണ്ടോ? സ്വർഗം പോലും കർത്താവിനേക്കാൾ വലുതായിരിക്കണം. നമുക്ക് സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ നമുക്ക് പ്രാധാന്യമുള്ളതായി കാണാൻ പാടില്ല. ഈ രാത്രി നമുക്കൊരു നിമിഷം നമ്മളിന്ന് പരിശോധിക്കും. ദൈവമേ, എന്റെ നിരൂപണങ്ങളിൽ ഞാൻ വ്യർത്ഥനാകരുതേ. എന്റെ നിരൂപണങ്ങൾ നിനക്ക് പ്രസാദകരമായിരിക്കട്ടെ. എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും തിരുമേനിക്ക് പ്രസാദകരമായിരിക്കട്ടെ. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ അവസ്ഥയിൽ നോക്കെ ദൈവം നമ്മളെ വിടുവിച്ചല്ലോ, തന്റെ നീതി വെളിപ്പെടുത്തിയല്ലോ. സ്തോത്രം. അതോർത്ത് നമുക്ക് നമ്മെ തന്നെ ദിവസത്തിലേക്ക് ഒന്നുകൂടി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കേ. അവനെ മുഖത്ത് പ്രത്യേകം ചെയ്യാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.